know the story where Jesus asked his disciples, "Who do you say that I am?"
നിങ്ങൾക്കറിയാമോ ഞാൻ ആരാണ് എന്ന് നിങ്ങൾ വിശ്വസിക്കുന്നു എന്ന് യേശുക്രിസ്തു ശിഷ്യന്മാരോട് ചോദിച്ച ആ ഭാഗം
Matthew 16
and സുവിശേഷം
verse 15
പതിനഞ്ചാം വാക്യം
And Peter replied saying you are the Christ the son of the living God
നീ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തു എന്ന് പത്രോസ് ഉത്തരം പറഞ്ഞു
And Jesus said blessed are you Simon son of Jonah because flesh and blood did not reveal this to you but my father in heaven
യേശു അവനോട് ഇപ്രകാരമാണ് ഉത്തരം പറഞ്ഞത് പറയുവാൻ അശിമോനെ നീ ഭാഗ്യവാൻ ജഡരക്തങ്ങളല്ല സ്രവസ്സനായ എന്റെ പിതാവ് അത്രേ നിനക്ക് ഇത് വെളിപ്പെടുത്തിയത്
What he meant was your human cleverness did not show you that I am the Messiah.
യേശു ക്രിസ്തു അർത്ഥമാക്കിയത് ഇതാണ് നിന്റെ മാനുഷികമായ ബുദ്ധി നിന്റെ ജ്ഞാനമല്ല ഞാൻ മശിഹായാണ് എന്ന് നിനക്ക് ഈ വെളിപ്പാട് ലഭിക്കുവാൻ കാരണം
a spiritual revelation that came in his heart
inde hrudayathil lebicha aathmika velippadana adine kaaranam
there is a lot of difference between understanding truth in our mind and getting revelation in the heart
nammude manasil satyam manasilakkunnathum hrudayathil velippadu lebikkunnathum thammil valare antharamundu
I have found that Christians in Kerala are very clever.
ഞാൻ സാധാരണ ഞാൻ മനസ്സിലാക്കുന്നത് നമ്മുടെ കേരളത്തിലുള്ള ക്രിസ്ത്യാനികൾ വളരെ ബുദ്ധിയുള്ളവരാണ്.
I'm also one of them. I'm not talking about you all.
ഞാൻ നിങ്ങളെ കുറിച്ച് മാത്രമല്ല പറയുന്നത് ഞാനും ആ കൂട്ടത്തിൽ പെട്ട ഒരാൾ തന്നെയാണ്.
And we face a great danger.
ബുദ്ധിയുള്ള ഈ കേരളത്തിലെ മലയാളികൾ ഒരു വലിയ അപകടം നമ്മുടെ മുമ്പിലുണ്ട്.
In worldly things this intelligence is a big help
ലോകപരമായ കാര്യങ്ങളിൽ ഈ ബുദ്ധി അത് നല്ലതാണ്
but in spiritual matters it's a handicap it's a hindrance
എന്നാൽ ആത്മികമായ കാര്യങ്ങളിൽ ഈ മാനുഷികമായ ബുദ്ധി അതൊരു തടസ്സമാണ്
in 37 years that I've spent building churches in many parts of the world
കഴിഞ്ഞ 37 വർഷം ലോകത്തിന്റെ വിവിധ സ്ഥലങ്ങളിൽ ദൈവസഭയുടെ പണിയുമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ ആയിരുന്ന ഈ കാലയളവിൽ
തമിഴ്നാട്ടിലെ
ഏറ്റവും പാവപ്പെട്ട ഗ്രാമപ്രദേശങ്ങളിൽ വളരെ വിദ്യാസമ്പന്നരായ പട്ടണത്തിൽ ജീവിക്കുന്ന ആളുകളുടെ ഇടയിലും ഞാൻ പ്രവർത്തിച്ചിട്ടുണ്ട് എന്നാൽ ഇവിടെയൊക്കെ ഞാൻ ഒരു കാര്യം മനസ്സിലാക്കിയിട്ടുണ്ട്
very difficult for clever people to be humble
ഞാൻ മനസ്സിലാക്കിയ കാര്യം ഇതാണ് ബുദ്ധിയുള്ള ഈ ആളുകൾക്ക് താഴ്മയായിട്ട് ഇരിക്കാൻ വലിയ ബുദ്ധിമുട്ടാണ്
it's just like rich people find it very difficult to be humble
സമ്പന്നരായ ആളുകൾക്ക് എപ്രകാരം താഴ്മയായി ഇരിക്കുന്നതിന് ബുദ്ധിമുട്ടാണോ അപ്രകാരം തന്നെ
beautiful girls find it difficult to be humble
സുന്ദരികളായ പെൺകുട്ടികൾക്ക് താഴ്മയായി ഇരിക്കാൻ ബുദ്ധിമുട്ടാണ്
people who come from big families find it difficult to be humble
വലിയ പാരമ്പര്യമുള്ള കുടുംബങ്ങളിൽ നിന്ന് വന്ന ആളുകൾക്കും താഴ്മയായിട്ട് ഇരിക്കാൻ ബുദ്ധിമുട്ടാണ്
because all these things I mentioned are a type of wealth
ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെ ഒരു തരത്തിലുള്ള സമ്പത്താണ് ഓരോരുത്തർക്കുമുള്ള ഒരു തരത്തിലുള്ള സമ്പത്താണ്
money is one type of wealth
നമുക്കുള്ള പണം അത് ഒരു തരത്തിലുള്ള സമ്പത്താണ് ഒരു തരത്തിലുള്ള ധനം
intelligence is also a type of wealth
ബുദ്ധി അതും ഒരു തരത്തിലുള്ള സമ്പന്നാവസ്ഥയാണ്
ബ്യൂട്ടി ഇസ് അനദർ ടൈപ്പ് ഓഫ് വെൽത്ത്
സൗന്ദര്യം അത് മറ്റൊരു സമ്പന്ന അവസ്ഥയാണ്
ഓർ സം ഇൻഫ്ലുവൻഷ്യൽ ഫാമിലി ദാറ്റ്സ് ഓൾസോ ടൈപ്പ് ഓഫ് വെൽത്ത്
അല്ലെങ്കിൽ സ്വാധീനമുള്ള ഒരു കുടുംബ പാരമ്പര്യം അവകാശപ്പെടുന്നു അതും ഒരു തരം ധനം ഒരു തരം സമ്പന്നാവസ്ഥയാണ്
ബിക്കോസ് വിത്ത് ഓൾ ദീസ് വെൽത്ത് വി കാൻ ഡു സം തിങ്സ് ഇൻ ദി വേൾഡ്
കാരണം ഇങ്ങനെയുള്ള ഈ സമ്പന്നാവസ്ഥയിൽ ലോകത്തിൽ ചില കാര്യങ്ങളൊക്കെ മനുഷ്യർക്ക് ചെയ്യാൻ കഴിയും
you have a lot of money you can do a lot of things
നിങ്ങൾക്ക് ധാരാളം പണം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒത്തിരി കാര്യങ്ങൾ ചെയ്യാനൊക്കെ
you are very intelligent you do good jobs
നിങ്ങളുടെ ബുദ്ധിയുള്ള ആളാണെങ്കിൽ നിങ്ങൾക്ക് ഈ ലോകത്തിൽ നല്ല ജോലിയൊക്കെ വളരെ വളരെ കഴിവോടെ ചെയ്യാനൊക്കും.
And if you are from a rich influential family, you can do something.
നിങ്ങൾ ഒരു സ്വാധീനമുള്ള ധന പണമുള്ള ഒരു കുടുംബത്തിൽ നിന്നാണെങ്കിൽ നിങ്ങൾക്കും ഒത്തിരി കാര്യങ്ങൾ ചെയ്യാനൊക്കും.
You are a very pretty girl, so many rich men, they want to marry you.
നിങ്ങൾ ഒരു വളരെ സൗന്ദര്യമുള്ള ഒരു പെൺകുട്ടിയാണെങ്കിൽ ധനവാന്മാരായ പലർക്കും നിങ്ങളെ വിവാഹം കഴിക്കാൻ താല്പര്യമുണ്ടാവും.
And Jesus said, people who have this type of wealth find it very difficult to enter into God's kingdom.
എന്നാൽ യേശുക്രിസ്തു പറഞ്ഞത് ഇപ്രകാരം സമ്പന്നരായിരിക്കുന്ന ആളുകൾക്ക് സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുന്നത് വളരെ ബുദ്ധിമുട്ടാണ്. അത് വളരെ സത്യമാണ്.
Not because God is against rich people or intelligent people.
ധനവാന്മാരോ അല്ലെങ്കിൽ ബുദ്ധിമാന്മാരോ ആളുകൾക്ക് ദൈവം എതിരായതുകൊണ്ടല്ല അപ്രകാരം സംഭവിക്കുന്നത്.
But he is against proud people.
എന്നാൽ ദൈവം നിഗളികളോട് ദൈവം എതിർത്തു നിൽക്കുന്നു എന്ന് ദൈവത്തിന്റെ
പ്രമാണമാണ്.
ഇങ്ങനെയുള്ള ലോകത്തിലെ കഴിവുകൾ നമ്മെ നിഗളികളാക്കുവാനുള്ള ഒരു സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ദൈവം അപ്രകാരം നിഗളികളോട് എതിർത്തു നിൽക്കും.
You know, Jesus said, it is easier for a camel to go through the eye of a needle than for a rich man to enter God's kingdom.
നിങ്ങൾക്കറിയാമോ യേശുക്രിസ്തു പ്രകാരം പറഞ്ഞില്ലേ, ഒരു ഒട്ടകത്തിന്റെ സൂചിക്കുഴിയിലൂടെ കടക്കുന്നതിനേക്കാൾ പ്രയാസമാണ് ധനവാൻ സ്വർഗരാജ്യത്തിൽ കടക്കുന്നത്.
പത്തൊമ്പതാം
വാക്യത്തിൽ അങ്ങനെയാണല്ലോ വായിക്കുന്നത്, ധനവാൻ സ്വർഗരാജ്യ ദൈവരാജ്യത്തിൽ കടക്കുന്നതിനേക്കാൾ ഒട്ടകം സൂചിക്കുഴിയിലൂടെ കടക്കുന്നതാണ് എളുപ്പം എന്ന് ഞാൻ നിങ്ങളോട്
പറയും.
എന്തുകൊണ്ടാണ് യേശുക്രിസ്തു ഇപ്രകാരം ഒരു ഉപമ ഇവിടെ പറയുവാൻ കാരണം? നിങ്ങൾക്കറിയാമോ ഒരു സൂചിക്കുഴയുടെ വലിപ്പം എത്രയാണ് എന്ന്
നിങ്ങൾക്കറിയാമോ?
സൂചിക്കുഴയിലൂടെ ഒരു നൂലിടാൻ പോലും വളരെ പ്രയാസമാണ്. എന്നാൽ ആ സൂചിക്കുഴയിലൂടെ ഒരു ഒട്ടകത്തിന് കടന്നു പോവുക എന്ന് പറഞ്ഞാൽ
go through a needle exactly than for a rich man into the kingdom of God.
എന്നാൽ യേശുക്രിസ്തു പറയുന്നത് ഒരു ധനവാൻ സ്വർഗരാജ്യത്തിൽ കടക്കുന്നതിനേക്കാൾ പ്രവേശിക്കുന്നതിനേക്കാളും എളുപ്പമാണ് ഈ ഒട്ടകത്തിന് സൂചിക്കുഴയ്ക്ക് അകത്തുകൂടെ കടന്നു പോകുന്നത്.
And as I said, in all these 37 years I have really found that to be true.
ഞാൻ ഈ കഴിഞ്ഞ 37 വർഷങ്ങളായി ഈ കാര്യം വളരെ സത്യമാണ് എന്ന് ഞാൻ കണ്ടെത്തിയിരിക്കുന്നു.
Close to here is where we have Pentecostal church. It started the Pentecostal movement about 100 years ago in Kerala.
ഏകദേശം 100 വർഷങ്ങൾക്ക് മുമ്പ് കേരളത്തിൽ പെന്തക്കോസ്റ്റ് പ്രസ്ഥാനം ആരംഭിച്ചത് നമുക്ക് ഇവിടെ അടുത്തുള്ള കുമ്മനാട് വെച്ചാണ്.
And it was a very powerful movement.
അത് വളരെ ശക്തമായ ഒരു ഒരു മുന്നേറ്റമായിരുന്നു.
Devil saw that movement can shake the whole of India.
Pishaji kandu aa oru munnettathinu indiye muluvan kulikkuvan sadhikkum ennulladu pishaji manasilakkiyappo
he said I have to corrupt it.
Avante avan manasil paranjathu engineyengilum idine onnu malinapaduthanam ee munnettathe
I have to weaken it.
Adine engineyengilum balahinamaakkanam.
So how did he weaken that wonderful movement of God?
ദൈവത്തിന്റെ ആ വളരെ ഉന്നതമായ ആ മുന്നേറ്റത്തെ അവൻ എങ്ങനെയാണ് തളർത്തി കളഞ്ഞത്, ബലഹീനമാക്കിയത്?
He made all the pastors go after money.
എല്ലാ പാസ്റ്റർമാരും പണത്തിന് പുറകെ പോകുന്നവരാക്കി അവൻ മാറ്റി.
Join different organizations.
പല വിഭാഗങ്ങളിൽ സമവിഭാഗങ്ങളിൽ ചേർന്ന് അന്യോന്യം മത്സരിച്ച് എനിക്ക് കാറ് കിട്ടണം, എനിക്ക് സ്ഥാനം കിട്ടണം, ഇങ്ങനെ മത്സരത്തിലൂടെ ധനവും പണത്തിന്റെ പുറകെ ഓടുന്ന മാസ്റ്റർമാർ. ഈ മുന്നേറ്റം ഇന്ത്യയെ കുലുക്കുവാൻ ഈ മുന്നേറ്റത്തിന് കഴിഞ്ഞോ? കേരളത്തെ പോലും ശരിയായ അർത്ഥത്തിൽ കുലുക്കുവാൻ ഈ മുന്നേറ്റത്തിന് കഴിഞ്ഞില്ല. പിശാചാണ് ജയിച്ചത്. ഇത് വളരെ ദുഃഖകരമാണ്.
Paul said we are not ignorant of Satan's schemes.
പൗലോസ് പറഞ്ഞു സാത്താന്റെ തന്ത്രങ്ങളെ നാം അറിയാത്തവരല്ലല്ലോ. ഒരു ഒട്ടകത്തിന് സൂചിക്കുഴയിലൂടെ കടക്കുവാൻ കഴിയുകയില്ല.
You ask yourself, my brother, sister.
പ്രിയ സഹോദര സഹോദരി, നിങ്ങൾ നിങ്ങളോട് തന്നെ ചോദിക്കുക,
are you rich in one of these ways I told you?
ഞാൻ നേരത്തെ സൂചിപ്പിച്ച ഏതെങ്കിലും ഒരു മേഖലയിൽ നിങ്ങൾ ധനവാനാണോ, നിങ്ങൾ സമ്പന്നരാണോ?
Maybe you are rich in Bible knowledge.
ഒരു പക്ഷേ നിങ്ങൾ ഈ കാര്യങ്ങളായിരിക്കുകയില്ല, നിങ്ങളുടെ വേദ പരിജ്ഞാനത്തിൽ നിങ്ങൾ സമ്പന്നരായിരിക്കാം. നിങ്ങൾക്ക് നിങ്ങളുടെ വേദപരിജ്ഞാനവും ഈ ഒട്ടകത്തെ പോലെ ഒരു വലിയ മനുഷ്യനാക്കി നിങ്ങളെ മാറ്റുവാൻ
കഴിയും.
എന്നെക്കാട്ടിലും കൂടുതൽ വേദപുസ്തക പരിജ്ഞാനം ഉണ്ട് എന്ന് ചിന്തിക്കുന്ന 26 വയസ്സുള്ള ചെറുപ്പക്കാരെ ഞാൻ കണ്ടിട്ടുണ്ട്. ഈ കോഴഞ്ചേരി ഭാഗത്ത് നിന്ന് തന്നെ ഉള്ള ഒരു ചെറുപ്പക്കാരൻ. അവരെ ചിന്തിക്കുന്നത് എനിക്ക് വളരെ അറിയാം.
I have been studying the Bible for 52 years.
കഴിഞ്ഞ 52 വർഷമായി ഞാൻ വേദപുസ്തകം പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ ഈ ചെറുപ്പക്കാരനായ വ്യക്തി ചിന്തിക്കുന്നത് എനിക്ക് അതിലും കൂടുതൽ അറിയാം എന്നാണ് അദ്ദേഹത്തിന്റെ ചിന്ത. ഞാൻ അദ്ദേഹത്തോട് പോയി, അവനോട്, ആ വ്യക്തിയോട് പോയി ഞാൻ വാദിക്കാൻ പോവുകയാണ്. എനിക്ക് അദ്ദേഹത്തെ കാണുമ്പോൾ, ആ ചെറുപ്പക്കാരനെ കാണുമ്പോൾ എനിക്ക് ദുഃഖമാണ് തോന്നുന്നത്. പിശാച് അവനെ വഞ്ചിച്ചിരിക്കുകയാണ്. തന്റെ വേദ പരിജ്ഞാനം മൂലം അവനെ ഒരു ഒട്ടകം പോലെ വലിയവനാക്കിയിരിക്കുന്നു. അവൻ എങ്ങനെയാണ് ഈ സൂചിപ്പുഴയ്ക്ക് അകത്തുകൂടെ കട പ്രവേശിക്കുവാനായിട്ട് കഴിയുക? പ്രിയ സഹോദരി സഹോദരന്മാരെ, നമ്മെ നമ്മുടെ കണ്ണുകളിൽ തന്നെ വലിയവരാക്കി മാറ്റുന്ന ഇപ്രകാരമുള്ള പല കാര്യങ്ങളുണ്ടായിരിക്കാം. നിങ്ങളുടെ കുഞ്ഞുങ്ങൾ, അവര് നല്ല രീതിയിൽ അവര് പഠിക്കുന്നു, നല്ല രീതിയിൽ കാര്യങ്ങളൊക്കെ ചെയ്യുന്നു, അത് നിങ്ങളെ ധനവാനാക്കാൻ പറ്റും.
Simple, humble people suddenly become proud when all their children get good jobs in the Gulf.
തന്റെ തങ്ങളുടെ കുഞ്ഞുങ്ങൾക്കൊക്കെ ഗൾഫിൽ നല്ല ജോലിയൊക്കെ കിട്ടുമ്പോ വളരെ പാവപ്പെട്ട താഴ്മയുള്ള ആളുകളൊക്കെ പെട്ടെന്ന് നിഗളികളായി മാറുന്നു.
God becomes their enemy.
നിഗളികളാവുന്ന ഉടനെ തന്നെ ദൈവം അവർക്ക് ശത്രുവായി മാറുകയാണ്.
I've seen it again and again and again.
വീണ്ടും 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 ഞാൻ ഇത് ആവർത്തിക്കുന്നത് കണ്ടിട്ടുണ്ട്.
I've seen simple poor people in India.
ഇന്ത്യയിലുള്ള വളരെ പാവപ്പെട്ട എളിമയുള്ള ആളുകൾ, താഴ്മയുള്ള ആളുകൾ,
they went to the Gulf and made a lot of money.
അവര് ഗൾഫിൽ പോയി, ഗൾഫ് നാടുകളിൽ പോയി ധാരാളം പണം സമ്പാദിച്ചു. തുടർന്ന് അവരുടെ തല വലുതായി പോകുന്നു, വലുതായി
മാറും.
അവർ ഒട്ടകത്തെ പോലെ വലിയവരായി തീർന്നു സൂചിക്കുഴയിലൂടെ പ്രവേശിക്കുവാൻ അവർക്ക് കഴിയുന്നില്ല. നിങ്ങളിൽ ഗൾഫിൽ പോകാനായിട്ട് കഴിഞ്ഞില്ലല്ലോ എന്നോർത്ത് നിങ്ങൾ ആരും അവരെ പോയാകെ ഓർത്ത് അസൂയപ്പെടല്ലേ? അവരെക്കാട്ടിലും നിങ്ങൾ, ശരിക്കും പറഞ്ഞാൽ നിങ്ങളാണ് മെച്ചപ്പെട്ട അവസ്ഥയിലായിരിക്കുന്നത്. എന്നാൽ നിങ്ങൾക്ക് ഒട്ടകത്തിന്റെ ഈ സൂചിക്കുഴയിലൂടെ കടന്നു പോകാൻ കുറച്ചുകൂടെ സാധ്യത നിങ്ങൾക്കാണുള്ളത്. നിങ്ങൾ ശ്രദ്ധിക്കുക, ശിഷ്യന്മാർ ഈ പറഞ്ഞത് കേട്ട ഉടനെ പറയുന്നത് അങ്ങനെയാണെങ്കിൽ ആർക്കാണ് രക്ഷിക്കപ്പെടാൻ കഴിയുക? എന്നാൽ രക്ഷിക്കപ്പെടുവാൻ ആർക്ക് കഴിയും?
Be honest with yourself.
നിങ്ങളോട് തന്നെ നിങ്ങൾ സത്യസന്ധതയുള്ളവരായിരിക്കുക. നിങ്ങളുടെ ജീവിതത്തിൽ എന്തെങ്കിലും കാര്യം നിങ്ങളെ നിഗളിയാക്കുന്ന, മാറ്റുന്ന എന്തെങ്കിലും കാര്യം നിങ്ങളുടെ ജീവിതത്തിലുണ്ടോ? നിഗളികളായ ആളുകൾ എപ്പോഴും തങ്ങളുടെ അഭിപ്രായം പറയുവാനും മറ്റുള്ളവരെ പഠിപ്പിക്കുവാനും തുനിയുന്നവരാണ്. നിങ്ങൾ അങ്ങനെയുള്ള ഒരാളാണോ? നിങ്ങളുടെ അഭിപ്രായങ്ങളാൽ നിറഞ്ഞ ഒരു വ്യക്തി, അങ്ങനെയുള്ള ഒരു വ്യക്തി രക്ഷിക്കപ്പെടുന്നത് വളരെ പ്രയാസമുള്ള കാര്യമാണ്. നിങ്ങൾ ഒരു നല്ല സഭയിൽ പോകുന്ന ആളായതുകൊണ്ട് നിങ്ങൾ രക്ഷിക്കപ്പെട്ടു എന്ന് നിങ്ങൾ ചിന്തിക്കാം. ബാംഗ്ലൂരിൽ ഞങ്ങൾക്ക് ഒരു നല്ല CFC, നല്ല ഒരു സഭ അവിടെ ഉണ്ട്.
I think, you know, breaking a bread, we have maybe 200 people.
ഞങ്ങള് അപ്പം നുറുക്കുന്ന ശുശ്രൂഷയിൽ ഏകദേശം 200 പേര് അവിടെ
പങ്കെടുക്കാറുണ്ട്.
ഞാൻ അവരോട് പറയുന്നത് എന്താണെന്ന് അറിയാമോ? ഒരിക്കലല്ല, പല പ്രാവശ്യം ഞാൻ
പറഞ്ഞിട്ടുണ്ട്,
നിങ്ങൾ ഇവിടെ ഞങ്ങളോടൊപ്പം അപ്പം നുറുക്കുന്നവരായിരിക്കാം. പക്ഷേ നിങ്ങളിൽ ചിലർ വീണ്ടും ജനനം പ്രാപിച്ചിട്ടില്ല എന്നാണ് ഞാൻ ചിന്തിക്കുന്നത്.
When I look at your life,
നിങ്ങളുടെ ജീവിതത്തെ ഞാൻ ശ്രദ്ധിക്കുമ്പോൾ,
I have 50 years I walked with the Lord on God's discernment.
50 വർഷം ദൈവത്തോടൊപ്പം നടന്ന ഇതിനെ തുടർന്ന് എനിക്ക് അല്പം വിവേചനമുണ്ട്.
I don't think some of you are saved.
നിങ്ങളിൽ ചിലർ രക്ഷിക്കപ്പെട്ടു എന്ന് ഞാൻ ചിന്തിക്കുന്നില്ല.
I have to tell you that.
ഞാൻ അത് നിങ്ങളോട് പറയേണ്ട സാഹചര്യമാണ്, പറയേണ്ട ആവശ്യമുണ്ട്.
You're proud because you belong to CFC.
നിങ്ങൾ CFC യുടെ ഭാഗമായിരിക്കുന്നു എന്നുള്ളതുകൊണ്ട് നിങ്ങൾ നിഗളിയായിരിക്കുന്നു. പക്ഷേ നിങ്ങൾ നരകത്തിലേക്കുള്ള യാത്രയിലാണ്. നിങ്ങൾ തിരിഞ്ഞു വരിക, നിങ്ങളെ തന്നെ താഴ്ത്തുക, നിങ്ങളുടെ പാപത്തിൽ നിങ്ങൾ മനസ്സന്തരപ്പെടുക. നിങ്ങൾക്ക് ഒരുപക്ഷെ ഞാൻ ഈ പറയുന്നത് കൊണ്ട് നിങ്ങൾക്ക് എന്നോട് ചിലപ്പോ കോപം വന്നേക്കാം.
You will not be able to tell me I did not tell you the truth.
എന്നാൽ നിങ്ങൾ ആ ന്യായം വിധിക്കുന്ന നാളിൽ അന്ന് താങ്കൾ എന്നോട് സത്യം പറഞ്ഞില്ലല്ലോ എന്ന് നിങ്ങൾ എന്നെ കുറ്റം പറയുകയും.
Who can be saved?
ആർക്കാണ് രക്ഷിക്കപ്പെടുവാൻ കഴിയുക?
The disciples, look at their humility.
ശിഷ്യന്മാർ ശ്രദ്ധിക്കുക, അവരുടെ താഴ്മയെ ശ്രദ്ധിക്കുക.
They didn't say, of course, we are not like camel. We are saved. We don't know what others.
അവര് ഉടനെ ഞങ്ങൾ ഈ ഒട്ടകത്തെ പോലെ ഒന്നുമല്ല, ഞങ്ങൾ ഉടനെ സൂചിപ്പിടയിലൂടെ പ്രവേശിക്കും, മറ്റുള്ളവരെ കുറിച്ച് എന്താണ് എന്നല്ല അവർ ചോദിക്കുന്നത്. അവര് ആത്മാർത്ഥമായിട്ട് ചോദിക്കുന്നത് ഞങ്ങൾ രക്ഷിക്കപ്പെടുവാൻ ഞങ്ങൾക്ക് കഴിയുമോ? ഞാൻ ഈ കാര്യങ്ങൾ പറയുമ്പോൾ നിങ്ങളുടെ ഹൃദയത്തിൽ അപ്രകാരമുള്ള ഒരു ചോദ്യം നിങ്ങളുടെ ഉള്ളിൽ ഉള്ളതിലുണ്ടോ? ഇന്ന് ഈ വൈകുന്നേരം നിങ്ങൾ കേട്ട് ഈ സത്യങ്ങളെല്ലാം കേട്ട് കഴിഞ്ഞ ശേഷം
you have the question, Lord, can I be saved?
നിങ്ങളുടെ ഹൃദയത്തിന്റെ പ്രകാരം ഒരു ചോദ്യം ഉണ്ടോ, കർത്താവെ രക്ഷിക്കപ്പെടുവാൻ എനിക്ക് കഴിയുമോ? നിങ്ങൾക്ക് ഒരുപക്ഷെ അപ്രകാരം ഒരു ചോദ്യം ഇല്ലാത്തതിന്റെ കാരണം നിങ്ങളുടെ ജീവിതത്തിൽ കുഴപ്പങ്ങളൊന്നും ഇല്ല എന്ന് നിങ്ങൾ ചിന്തിക്കുന്നത് കൊണ്ടാണ്. യേശു ക്രിസ്തു പറഞ്ഞ കാര്യം ഞാൻ നിങ്ങളോട് പറയട്ടെ. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു മനോഭാവത്തോടെ നിങ്ങൾക്ക് രക്ഷിക്കപ്പെടുക എന്ന കാര്യം അസാധ്യമാണ്. എന്നാൽ ദൈവത്തിന് ഇത് സാധ്യമാണ്. നിങ്ങളുടെ വിശ്വാസം നിങ്ങൾ ആശ്രയിക്കുന്നത് നിങ്ങളിൽ തന്നെയാണെങ്കിൽ നിങ്ങൾക്ക് രക്ഷിക്കപ്പെടുവാൻ സാധ്യമല്ല. എന്നാൽ നിങ്ങൾ താഴ്മയോടെ ദൈവത്തിൽ ആശ്രയിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ നിങ്ങൾക്ക് രക്ഷിക്കപ്പെടുവാൻ സാധ്യതയുണ്ട്. നിങ്ങൾ ആത്മാവിൽ ദരിദ്രരായ ഒരു വ്യക്തിയാണെങ്കിൽ ദൈവരാജ്യം നിങ്ങൾക്ക് അവകാശമാക്കുവാൻ
കഴിയും. What is it that is impossible? What is it that is possible with God?
ദൈവത്തിനു സാധ്യം എന്ന് നാം വായിക്കുന്നു. എന്താണ് ദൈവത്തിനു സാധ്യമായിട്ടുള്ള കാര്യം?
It is not possible for man to make a camel go through a needle's eye.
ഒരു ഒട്ടകത്തെ ഒരു സൂചിക്കുഴയിലൂടെ ഒട്ടകത്തെ കടത്തുവാനായിട്ട് മനുഷ്യന് സാധ്യമല്ല.
But it is possible with God.
എന്നാൽ ദൈവത്തിനു അത് സാധ്യമാണ്.
You know, there's a little thing, a small little creature called the amoeba.
നിങ്ങൾക്കറിയാമോ, വളരെ ചെറിയ ഒരു ജീവിയുണ്ട്, അതിന്റെ പേര് അമീബ എന്നാണ്. നിങ്ങളൊക്കെ
നിങ്ങൾക്ക്
കണ്ണുകൊണ്ട് കാണുവാൻ കഴിയാത്ത, മൈക്രോസ്കോപ്പ് കൊണ്ട് മാത്രം കാണുവാൻ കഴിയുന്ന ഒരു കൊച്ചു ജീവി അമീബ. ഈ അമീബയ്ക്ക് ഈ സൂചിക്കുഴയിലൂടെ വളരെ എളുപ്പം കടന്നു പോകാനായിട്ട് കഴിയും.
You ask the amoeba, can you go through this needle's eye?
അമീബയോട് ചോദിക്കുക, നിങ്ങൾ ഈ സൂചിക്കുഴയിലൂടെ കടന്നു പോയോ?
Easy, I can go through any day.
അപ്പൊ അബീബ് പറയും എനിക്ക് വളരെ എളുപ്പത്തിൽ എപ്പോ വേണമെങ്കിലും എനിക്ക് എളുപ്പത്തിൽ കടന്നു പോകാമല്ലോ. എനിക്ക് എന്നെ സംബന്ധിച്ചോളം ഇത് 20 അടി വീതിയുള്ള ഒരു ഹോള് പോലെയാണ്. എനിക്ക് അങ്ങോട്ട് അങ്ങോട്ട് ഇങ്ങോട്ടും അതിലോട്ട് ഓടി കളിക്കാമല്ലോ. അതിന്റെ രഹസ്യം എന്താണ്? അബീബ അത് വളരെ ചെറുതാണ്.
God can shrink a camel to the size of an amoeba.
ദൈവത്തിന് ചെയ്യാൻ കഴിയുന്ന കാര്യം ഇതാണ്, ഒരു വലിയ ഒട്ടകത്തെ ഒരു ഏറ്റവും ചെറിയ അമീബയുടെ വലിപ്പത്തിലേക്ക് ചുരുക്കുവാനായിട്ട് കഴിയും. അങ്ങനെയാണെങ്കിൽ ആ ഒട്ടകത്തിന് രക്ഷിക്കപ്പെടുവാൻ കഴിയും. മറ്റൊരു വഴിയില്ല സഹോദരങ്ങളെ.
What is the lesson for us?
നമ്മെ സംബന്ധിച്ചോളം നാം ഉൾക്കൊള്ളേണ്ട പാഠം എന്താണ്?
You go to the average preacher and say, how can I just say?
നിങ്ങൾ ഒരു സാധാരണ പ്രസംഗിയുടെ അടുത്ത് ചെന്നിട്ട് എനിക്ക് രക്ഷിക്കപ്പെടുവാനായിട്ട് എന്ത് ചെയ്യണം എന്ന് ചോദിച്ചാൽ അദ്ദേഹം പറയും അത് വളരെ എളുപ്പമാണല്ലോ. നീ ഉടനെ
ദൈവത്തോട്
പ്രാർത്ഥിപ്രകാരം പ്രാർത്ഥിക്കുക, കർത്താവേ ഞാൻ ഒരു പാപിയാണ്, കർത്താവേ അങ്ങ് എന്റെ പാപത്തിന് വേണ്ടി മരിച്ചു എന്ന് ഞാൻ വിശ്വസിക്കുന്നു, കർത്താവേ അങ്ങ് മരിച്ചു ഉയർത്തെഴുന്നേറ്റു എന്നും കൂടെ ഞാൻ വിശ്വസിക്കുന്നു, എന്റെ ഹൃദയത്തിലേക്ക് അങ്ങ് വരണമേ, എന്നെ എന്നോട് ക്ഷമിക്കണമേ.
താങ്ക് യു ലോർഡ് ഫോർ കമിംഗ് ഇൻടു മൈ ഹാർട്ട്.
നന്ദി കർത്താവേ എന്റെ ഹൃദയത്തിലേക്ക് വന്നതിനായിട്ട് സ്തോത്രം.
ഉടനെ
അദ്ദേഹം പറയും ഇപ്പൊ എഴുന്നേൽക്കുക, നീ ഇപ്പൊ ദൈവത്തിന്റെ മകനാണ്. ഏതെങ്കിലും ഒരു പ്രസംഗകൻ നിങ്ങളുടെ അടുത്ത് നിനക്ക് ദൈവരാജ്യത്തിൽ കടക്കുന്നത് അസാധ്യമാണ് എന്ന് പറയുമെന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടോ? നിങ്ങൾ വലിയ മനുഷ്യനാണ്, നിങ്ങൾക്ക് രക്ഷിക്കപ്പെടുവാൻ കഴിയുകയില്ല. നിങ്ങളെ കുറിച്ച് തന്നെ ഉന്നതമായ ചിന്തകളിൽ നിറഞ്ഞ് ഒരു ഒട്ടകത്തെ പോലെ നിങ്ങൾ വലുതായിരിക്കുന്നു. എന്നാൽ നിങ്ങൾക്ക് ഇപ്രകാരം രക്ഷിക്കപ്പെടുവാൻ കഴിയുകയില്ല. എന്നാൽ ദൈവത്തിന് നിങ്ങളെ
ചെറുതാക്കുവാൻ
അങ്ങനെ ദൈവം നിങ്ങളെ ചെറുതാക്കുവാനായിട്ട് നിങ്ങൾ അനുവദിക്കുന്നുവെങ്കിൽ നിങ്ങൾക്ക് രക്ഷിക്കപ്പെടുവാൻ കഴിയും. ഇന്ത്യയിൽ ഇപ്രകാരം ഈ സത്യം പറയുന്നത് ഒരുപക്ഷെ സി എഫ് സിയിൽ മാത്രമായിരിക്കും നിങ്ങൾക്ക് കേൾക്കാൻ
കഴിയുക.
മറ്റാരെങ്കിലും ഇങ്ങനെ പ്രസംഗിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്നോട് പറയുക, എനിക്ക് അത് കേൾക്കുവാൻ താല്പര്യമുണ്ട്.
We are not boasting.
ഞങ്ങൾ നമ്മള് പ്രശംസിക്കുകയല്ല.
Many years ago God told me.
എന്നാൽ അനേക വർഷങ്ങൾക്ക് മുമ്പ് ദൈവം എന്നോട് ഇപ്രകാരം പറഞ്ഞു,
I want you to preach the things in the Bible that other people are not preaching.
മറ്റുള്ളവർ പ്രസംഗിക്കാത്ത എന്നാൽ വേദപുസ്തകത്തിലുള്ള കാര്യങ്ങൾ നീ പ്രസംഗിക്കണം എന്ന് ദൈവം എന്നോട് പറഞ്ഞു.
That is why I always quote the Bible. I don't give my own opinion.
അതുകൊണ്ട് ഞാൻ എന്റെ തന്നെ അഭിപ്രായങ്ങളല്ല പറയുന്നത്, ഞാൻ വേദപുസ്തകത്തിലേക്ക് തിരിഞ്ഞ് വേദപുസ്തകത്തിൽ നിന്നാണ് നിങ്ങളോട് പറയുന്നത്.
How can I be saved?
എനിക്ക് എങ്ങനെയാണ് രക്ഷിക്കപ്പെടുവാൻ കഴിയുക?
I give the word of God answer. It is impossible with man.
ഞാൻ ദൈവവചനത്തിലുള്ള ഈ ഉത്തരം നിങ്ങളോട് പറയാം, മനുഷ്യർ അസാധ്യമാണ്.
But it is possible with God.
എന്നാൽ ദൈവത്തിന് അത് സാധ്യമാണ്.
So somebody comes to me for salvation, I don't just tell them to say a few words.
എന്റെ അടുത്ത് രക്ഷിക്കപ്പെടുവാനായിട്ട് വരുന്ന ഒരു വ്യക്തിയുടെ അടുത്ത് നീ മുട്ടുകുത്തി ഈ പ്രാർത്ഥന ഏറ്റു ചൊല്ലുക എന്ന് പറഞ്ഞ് ഞാൻ പറഞ്ഞയക്കാറല്ല. ഞാൻ അദ്ദേഹത്തോട് പറയും, ദൈവം നിന്നെ
താഴ്ത്തണം.
ഞാൻ ഒരു ധനവാനായ വ്യക്തിയുടെ കഥ പ്രകാരം കേട്ടിട്ടുണ്ട്. തന്റെ ബിസിനസ്സിൽ മാത്രം തൽപരനായ ഒരു നാമധേയ ക്രിസ്ത്യാനി. എന്നാൽ വളരെ ദൈവഭക്തനായ ഒരു വേലക്കാരൻ അദ്ദേഹത്തിന്
ഉണ്ടായിരുന്നു.
ഒരു ദിവസം തന്റെ ആത്മാവിനെ കുറിച്ച് വേവലാതെ കൊണ്ടു ഈ ധനവാൻ.
അപ്പോ
ഈ വേലക്കാരന്റെ അടുത്ത് ചെന്ന് അദ്ദേഹം പറഞ്ഞു, എനിക്ക് എങ്ങനെയാണ് അന്ന് രക്ഷിക്കപ്പെടുവാൻ കഴിയുക? വേലക്കാരൻ പറഞ്ഞു, ഞാൻ ദൈവത്തോട് പ്രാർത്ഥിച്ച് താങ്കളോട് �ഉത്തരം പറയാം. എന്നാണ് നിങ്ങൾക്ക് നിങ്ങളോട് ഉത്തരം പറയാം. അടുത്ത ദിവസം ഈ ധനവാനോട് ഈ വേലക്കാരൻ ഇപ്രകാരം പറഞ്ഞു, നീ അവിടെ നിന്റെ നിന്റെ പന്നികളെ ഒക്കെ കെട്ടുന്ന പന്നിയുടെ ആ അലയുണ്ടല്ലോ, അത് കണ്ടു. വളരെ വൃത്തിഹീനമായ ആ സ്ഥലം.
The Lord says you have to go there, kneel down there, then only you can be saved.
ദൈവം എന്നോട് പറയുന്നത് താങ്കൾ അവിടെ പോയി ആ പന്നിയുടെ ആലയിൽ ചെന്ന് അവിടെ വൃത്തിഹീനമായ അവിടെ താങ്കൾ മുട്ടുകുത്തി പ്രാർത്ഥിച്ചാൽ അപ്പോഴേ നിങ്ങൾക്ക് രക്ഷിക്കപ്പെടുവാൻ കഴിയൂ.
He നരവൻ
പറഞ്ഞു, ഇതൊക്കെ താങ്കൾ എന്തൊരു അബദ്ധമാണ് പറയുന്നത്, എനിക്ക് അവിടെ ഒന്ന് പോവാൻ എന്നെ കൊണ്ട് പറ്റുകയില്ല. ഉടനെ വേലക്കാൻ പറഞ്ഞു, അങ്ങനെയെങ്കിൽ താങ്കൾക്ക് രക്ഷിക്കപ്പെടാൻ കഴിയുകയില്ല. ആ വേലക്കാരൻ അവനൊരു ശരിയായ ദൈവഭക്തനായ
മനുഷ്യനായിരുന്നു,
ദൈവത്തിന്റെ ഹൃദയപ്രകാരമുള്ള ഒരു മനുഷ്യൻ. അപ്പോ ധനവൻ പറഞ്ഞു, എനിക്ക് അവിടെ പോകാൻ പറ്റില്ല. എന്നാൽ ഒരാഴ്ച കഴിഞ്ഞപ്പോ അവന്റെ ഉള്ളിൽ വീണ്ടും ഈ ഒരു ആദി, അവൻ വീണ്ടും വേലക്കാരന്റെ അടുക്കലേക്ക് വന്നു.
അപ്പൊ
വേലക്കാരനോട് പറഞ്ഞു, ഒന്നുകൂടെ കർത്താവിനോട് ചോദിച്ചാട്ടെ, മറ്റേതെങ്കിലും വഴിയുണ്ടോ എനിക്കൊന്ന് രക്ഷിക്കപ്പെടാൻ, ഞാൻ നാളെ നിങ്ങളോട് പറയാം.
He prayed and he came back.
പ്രാർത്ഥിച്ച് അവൻ തിരിച്ചു വന്നു. അപ്പോ ദൈവം എന്നോട് വീണ്ടും പറയുന്നത്, താങ്കൾ ആ പന്നിയുടെ ആലയം പാലയിൽ പോയാൽ അവിടെ മാത്രമേ തങ്ങൾക്ക്
രക്ഷയുള്ളൂ.
രണ്ടു മൂന്ന് ആഴ്ച അവന്റെ ഹൃദയത്തിൽ ഇങ്ങനെ അവന് ആകെ
പ്രയാസമായിരുന്നു.
മൂന്നാഴ്ച കഴിഞ്ഞ് ഈ വേലക്കാരന്റെ അടുക്കലേക്ക് അദ്ദേഹം വീണ്ടും പോയി. അപ്പൊ പറഞ്ഞു, ശരി നമുക്ക് പോകാം, അവിടെ ആ പന്നിയുടെ ആലയിലേക്ക് പ്രത്യേകമായ സ്ഥലമാണെങ്കിലും അവിടെ പോകാം, എനിക്ക് എങ്ങനെയെങ്കിലും രക്ഷിക്കപ്പെടണം. വേലക്കാരൻ പറഞ്ഞു, അപ്പോ പറഞ്ഞു, ഇപ്പൊ ദൈവം പറയുന്നു താങ്കൾ അവിടെ പോകണമെന്നില്ല, ഇവിടെ തന്നെ താങ്കൾക്ക് മുട്ടുകുത്താം. അവിടെ വെച്ച് അദ്ദേഹത്തിന് അദ്ദേഹം
രക്ഷിക്കപ്പെടുകയുണ്ടായിട്ടകം
ചെറുതായപ്പോ അപ്പോഴാണ് ഈ സൂചിക്കുഴലിലൂടെ പ്രവേശിക്കുവാനായിട്ട് അദ്ദേഹം ഒരുക്കപ്പെട്ടത്. നിങ്ങളിൽ പലരും വളരെ എളുപ്പത്തിൽ രക്ഷിക്കപ്പെട്ടവരാണ്. അങ്ങനെയുള്ള നിങ്ങൾ യഥാർത്ഥത്തിൽ രക്ഷിക്കപ്പെട്ടവരാണോ എന്ന് എനിക്ക്
സംശയമുണ്ട്.
നിങ്ങളുടെ കണ്ണിൽ നിങ്ങൾ ചെറിയവരാണോ? എന്റെ ജീവിതത്തിൽ ദൈവം ചെയ്ത കാര്യം ഒരു കാര്യം അതാണ്. ജീവിതത്തിന്റെ പല സാഹചര്യങ്ങളിലൂടെ അവൻ എന്നെ ചെറുതാക്കി ചെറുതാക്കി ഏറ്റവും ചെറുതാക്കി. ഇന്നും അവൻ എന്റെ ജീവിതത്തിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വേല അതാണ്, വീണ്ടും എന്നെ ചെറുതാക്കിക്കൊണ്ടിരിക്കുന്നു.
Every circumstance in life that produces me makes me more useful to God.
എന്റെ ജീവിതത്തിൽ ഞാൻ കടന്നു പോകുന്ന എന്നെ ചെറുതാക്കുന്ന ഓരോ സാഹചര്യങ്ങളും അത് എന്നെ കൂടുതൽ ദൈവത്തിന് പ്രയോജനമുള്ളവനാക്കി മാറ്റുന്നു.
I remember in my younger days when I was about 30 years old.
എന്റെ ചെറുപ്പകാലങ്ങളിൽ ഞാൻ ഓർക്കുന്നു, എനിക്ക് ഏകദേശം 30 വയസ്സുള്ള സമയത്ത്
I was preaching and I thought I was a great man.
ഞാൻ അന്ന് പ്രസംഗിച്ചുകൊണ്ട് യാത്ര ചെയ്തുകൊണ്ടിരുന്ന ആ സമയത്ത് ഞാൻ വലിയൊരു വ്യക്തിയാണ് എന്നാണ് ഞാൻ ചിന്തിച്ചത്. ഞാൻ ഇവിടെയും അവിടെയും യാത്ര ചെയ്ത് പല രാജ്യങ്ങളും പ്രസംഗിച്ചുകൊണ്ടിരുന്ന ഒരു സമയം. എന്നാൽ ആ സമയത്ത് എന്റെ ജീവിതത്തിൽ ഞാൻ പരാജയപ്പെട്ട ഒരു
വ്യക്തിയായിരുന്നു.
ഞാൻ വളരെ സമ്പന്നനായി എന്റെ ഉള്ളത്തിൽ നിഗളിയായി ഇരുന്നു കൊണ്ട് ഞാൻ മറ്റ് ദൈവദാസന്മാരെ അവരെ കുറിച്ച് കുറ്റം
പറയുമായിരുന്നു.
മുഴുവൻ സത്യം അറിയാതെ ഞാൻ അവരെ കുറിച്ച് അവരെ
വിധിക്കുമായിരുന്നു.
ഒരു ധനവാനായ വ്യക്തിയുടെ ഒരു അടയാളം അതാണ്, ഒരു നിഗളിയായ വ്യക്തിയുടെ അടയാളം അതാണ്. ഒരു ദൈവദാസനെ എല്ലാ കാര്യങ്ങളും അറിയാതെ തന്നെ അദ്ദേഹത്തെ കുറ്റം പറയുന്നവനായിരിക്കും നിഗളിയായ വ്യക്തി. അത് ആർക്കാണ് ചെയ്യുവാൻ കഴിയുക? ഒരൊട്ടകത്തിന് മാത്രമാണ് അവരെ ചെയ്യുവാൻ കഴിയുക. ഒരു വലിയ മനുഷ്യൻ, ഞാൻ അങ്ങനെയുള്ള ഒരു
വ്യക്തിയായിരുന്നു.
ദൈവം എന്നോട് കരുണ കാണിച്ചു. എന്റെ ജീവിതത്തിൽ അനേക സാഹചര്യങ്ങളിലൂടെ എന്നെ നുറുക്കി എന്നെ പൊടിയാക്കുന്ന അനേക സാഹചര്യങ്ങളിലൂടെ ദൈവം എന്നെ കടത്തി. എന്റെ കണ്ണിൽ തന്നെ എന്നെ വളരെ ചെറിയവനാക്കി മാറ്റിയത്. അതിനെ തുടർന്നാണ് ദൈവം എന്നോട് പറഞ്ഞത്, ഞാൻ ഇപ്പോൾ എന്റെ സഭയെ പണിയും. ഞാൻ അതിലൂടെ ഒരു പാഠം പഠിച്ചു.
The Lord can't build this church with big people.
ദൈവത്തിന് വലിയ വ്യക്തികളെ കൊണ്ട് ദൈവത്തിന്റെ സഭ പണിയുവാനായിട്ട് കഴിയുകയില്ല.
എന്നാൽ
പത്രോസിന് പോലും ഈ കാര്യം മുഴുവനുമായിട്ടും മനസ്സിലായിരുന്നില്ല.
പതിനേഴാം
വാക്യത്തിൽ, പതിനാറാം അധ്യായത്തിന്റെ പതിനേഴാം വാക്യത്തിൽ യേശു അവരോട് പറയുവാൻ, ശിമോനെ നീ ഭാഗ്യവാൻ, ജഡരക്തങ്ങളല്ല സ്വർഗ്ഗസ്ഥനായ എന്റെ പിതാവാണ് നിനക്ക് വെളിപ്പെടുത്തിയത് എന്ന് പറഞ്ഞപ്പോൾ, ശിമോൻ 30-31 വയസ്സുള്ള ചെറുപ്പക്കാരനായ ഒരു വ്യക്തിയാണ്. നിങ്ങളോട് അപ്രകാരം യേശു ക്രിസ്തു സംസാരിച്ചിരുന്നെങ്കിൽ നിങ്ങൾക്ക് എന്ത്
തോന്നുമായിരുന്നു?
നീ ഒരു ഭാഗ്യവാനാണ്. നിങ്ങളുടെ തല കുറച്ച് വലുതാവുകയില്ലായിരുന്നു? ഓ, ഞാൻ എത്ര അനുഗ്രഹിക്കപ്പെട്ട വ്യക്തിയാണ്. അതാണ് പത്രോസിന് സംഭവിച്ചത്.
Then the Lord told him, verse 19, I'll give you the keys of the kingdom of heaven. What you find on earth will be bound in heaven. What you lose on earth will be used in heaven.
വീണ്ടും കർത്താവ് അവരോട് പറയുകയാണ്, സ്വർഗരാജ്യത്തിന്റെ താക്കോൽ ഞാൻ നിനക്ക് തരുന്നു. നീ ഭൂമിയിൽ കെട്ടുന്നതൊക്കെയും സ്വർഗത്തിൽ കെട്ടപ്പെട്ടിരിക്കും. നീ ഭൂമിയിൽ അഴിക്കുന്നതൊക്കെയും സ്വർഗത്തിൽ അഴിഞ്ഞിരിക്കും എന്ന് ഉത്തരം പറഞ്ഞു.
Wow, his head became still bigger.
ഓ, അവന്റെ തല വീണ്ടും വലുതായി.
You know what happens when you become proud?
നിങ്ങളുടെ പ്രകാരം നിങ്ങളുടെ തല ചീർക്കുമ്പോൾ, നിങ്ങൾ നിഗളിയാവുമ്പോൾ എന്താണ് സംഭവിക്കുന്നത് നിങ്ങൾക്കറിയാമോ?
You know what happens?
നിങ്ങൾക്ക് എന്താണ് സംഭവിക്കുന്നത് നിങ്ങൾക്കറിയാമോ?
Immediately Satan comes and fellowships with you.
ഉടനെ തന്നെ പിശാച് വന്ന് അവനോട് കൂട്ടായ്മ ആചരിക്കും.
Satan is always looking around for proud people.
നിഗളികളായ ആളുകളെ കണ്ടെത്തുവാനായിട്ട് പിശാച് അന്വേഷിച്ചുകൊണ്ടേയിരിക്കുകയാണ്.
Because that is his nature.
കാരണം അവന്റെ സ്വഭാവം അങ്ങനെയുള്ള സ്വഭാവമാണ്.
How did he become the devil?
പിശാച് എങ്ങനെയാണ് പിശാചായെന്ന് നിങ്ങൾക്കറിയാമോ?
He was the highest of the angels.
ദൂതന്മാരിൽ ഏറ്റവും ഉന്നതനായ ഒരു ദൂതനായിരുന്നു അവൻ.
Most intelligent.
ഏറ്റവും ബുദ്ധിയുള്ള ഒരു ദൂതൻ.
Most good looking.
ഏറ്റവും സൗന്ദര്യമുള്ള ദൂതൻ.
Highest position.
ദൂതന്മാരിൽ ഏറ്റവും ഉന്നത സ്ഥാനം.
It's all written in Ezekiel 28.
Ezekiel 22
and God says to him, your heart was lifted up because of your beauty.
അവിടെ ദൈവവചനം പറയുന്നത് നിന്റെ സൗന്ദര്യം നിമിത്തം നിന്റെ ഹൃദയം നിഗളിച്ചു.
And your wisdom.
നിന്റെ ബുദ്ധി, നിന്റെ
ജ്ഞാനം, പൊസിഷൻ,
നിന്റെ സ്ഥാനം.
You will be cast down.
നീ താഴേക്ക് തള്ളപ്പെടും.
That's how he became the devil.
അങ്ങനെയാണ് അവൻ പിശാചായി മാറിയത്.
So that's his nature is still the same.
പിശാചിന്റെ സ്വഭാവം എപ്പോഴും അങ്ങനെ തന്നെയാണ്.
He cannot fellowship with a humble man.
ഒരു താഴ്മയുള്ള വ്യക്തിയോട് കൂട്ടായ്മ ആചരിക്കുവാനായിട്ട് പിശാചിന് സാധ്യമല്ല. ഒരു താഴ്മയുള്ള വ്യക്തിക്ക് അവന്റെ ആ താഴ്മയിലൂടെ അവന്റെ ചുറ്റിനും ഒരു കോട്ട പോലെ മതിലുണ്ട്. പിശാചിന് അവന്റെ അടുക്കിലേക്ക് വരുവാനേ കഴിയുകയില്ല. അതുകൊണ്ടാണ് പിശാചിന് യേശുവിന്റെ അടുക്കിലേക്ക് പോലും വരുവാൻ കഴിയാതിരുന്നത്. അവൻ കുറച്ച് പരീക്ഷകൾ യേശുവിന്റെ നേരെ എറിഞ്ഞു കൊടുത്തു. പക്ഷെ അത് ചുമരിൽ തട്ടി തെറിച്ചു പോയതുപോലെ തെറിച്ചു പോയി. യേശു ക്രിസ്തുവിന് ചുറ്റും താഴ്മയുടെ ഒരു മതിലുണ്ടായോ? ആ മതിലിനെ കടന്ന് യേശുവിന്റെ അടുക്കിലേക്ക് പോകുവാൻ പിശാചിന് സാധിച്ചില്ല.
33
വയസ്സ് വരെ അവനെ പരീക്ഷിച്ചുകൊണ്ടേയിരുന്നു. എന്നാൽ യേശുവിന് ചുറ്റും ഈ താഴ്മയുടെ മതിൽ യേശുവിന്
ചുറ്റുമുണ്ടായിരുന്നു.
പിശാച് എറിഞ്ഞ എല്ലാ കാര്യങ്ങളും ആ മതിലിൽ തട്ടി തെറിച്ചു
പോവുകയുണ്ടായിട്ടുള്ളിൽ
ആ മതിലിനുള്ളിലാണ് നിങ്ങൾ വസിക്കുന്നതെങ്കിൽ പിശാചിന് നിങ്ങളെ ബുദ്ധിമുട്ടിക്കുവാൻ കഴിയുകയില്ല. നിങ്ങൾ താഴ്മയുടെ ഈ മതിലിനുള്ളിലാണോ, അസുരക്ഷിതത്തിനുള്ളിലാണോ നിങ്ങൾ ജീവിക്കുന്നത്? നിങ്ങൾ ആരോടെങ്കിലും എപ്പോഴെങ്കിലും കോപപ്പെടുമ്പോൾ, ദേഷ്യപ്പെടുമ്പോൾ, നിങ്ങളുടെ ഭാര്യയോട്, നിങ്ങളുടെ ഭർത്താവിനോട്, നിങ്ങളുടെ അയൽവാസിയോട്, സഭയിലുള്ള മറ്റേതെങ്കിലും ഒരു
വ്യക്തിയോട്,
നിങ്ങളുടെ ഹൃദയത്തിലെങ്കിൽ നിങ്ങൾ ഈ ദേഷ്യം സൂക്ഷിക്കുന്നെങ്കിൽ, നിങ്ങളുടെ ചുറ്റിലും ഈ താഴ്മയുടെ മാതിരി ഇല്ല എന്നുള്ളത് നിങ്ങൾക്ക് ഉറപ്പാക്കാം.
Are you angry with the elders in the church?
നിങ്ങളുടെ സഭയിലെ മൂപ്പന്മാരോട് നിങ്ങൾ ദേഷ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്.
The devil has already got you.
പിശാച് നിങ്ങളെ പിടിച്ചു കഴിഞ്ഞു.
The Bible says that anger dwells in the bosom of fools.
ഭോഷന്മാരുടെ ഹൃദയത്തിലാണ്, മടിയിലാണ് കോപമുള്ളത് എന്ന് ദൈവവചനം വായിക്കും.
There are many ways in which the Lord shows us you don't have a wall of humility around you.
നിന്റെ ചുറ്റും താഴ്മയുടെ ഒരു മതിൽ ഇല്ല എന്ന് കാണിക്കുവാനായിട്ട് ദൈവത്തിന് പല വഴികളുണ്ട്.
When men lust after women, it's because they don't have a wall of humility around them.
പുരുഷന്മാർ സ്ത്രീകളെ നോക്കി മോഹിക്കുമ്പോൾ മനസ്സിലാക്കണം, നിങ്ങൾക്ക് താഴ്മയുടെ ഒരു മതിൽ നിങ്ങളുടെ ചുറ്റിനും ഇല്ലാത്തതുകൊണ്ടാണ്.
When your sisters grumble and complain, that is a sign you don't have a wall of humility around.
നിങ്ങൾ സഹോദരിമാരെ നിങ്ങൾ മുറുമുറുക്കുകയും പിറുപിറുക്കുകയും ചെയ്യുന്ന സമയത്ത് നിങ്ങൾ മനസ്സിലാക്കണം, നിങ്ങളുടെ ചുറ്റും താഴ്മയുടെ ഈ മതിലില്ല.
When you go house to house gossiping, backbiting, the devil has got you already.
നിങ്ങൾ വീടുതോറും നടന്ന് പരദൂഷണവും കുറ്റം പറയുകയും ചെയ്യുന്ന സമയത്ത് നിങ്ങൾ മനസ്സിലാക്കണം, പിശാച് നിങ്ങളെ പിടിച്ചിരിക്കുന്നു, നിങ്ങളുടെ ചുറ്റിനും താഴ്മയുടെ മതിലില്ല.
Because Revelation 12 and says he is the accuser of the brethren.
വെളിപ്പാടുപുസ്തകം 12 അധ്യായത്തിന്റെ 10 വാക്യത്തിൽ പിശാചിനെ കുറിച്ച് പറയുന്നത് ശ്രദ്ധിക്കുക, അവൻ സഹോദരന്മാരെ രാപ്പകളിൽ കുറ്റം പറയുന്നത്.
He is the accuser of the brethren.
ദൈവസന്നിധിയിൽ കുറ്റം ചുമത്തുന്ന അപമാനിയാണ് സഹോദരന്മാരെ രാപ്പകൽ ദൈവസന്നിധിയിൽ കുറ്റം കുതിക്കുന്ന അപമാനിയാണ്.
When you fellowship, when you accuse the brothers, you are in fellowship with Satan.
നിങ്ങൾ സഹോദരന്മാരെ ഇപ്രകാരം കുറ്റം ചുമത്തുമ്പോൾ നിങ്ങൾ പിശാചിനോട് ചേർന്നാണ് അപ്രകാരം ചെയ്യുന്നത്. യേശുക്രിസ്തുവിനു ചുറ്റും താഴ്മയുടെ ഒരു മതിൽ ഉണ്ടായിരുന്നത് കൊണ്ട് പിശാചിന് യേശുവിനെ തൊടുവാനേ സാധിച്ചില്ല. അതിൽ നിന്നും ഞാൻ ചില കാര്യങ്ങൾ പഠിച്ചു.
I said, Lord, I want to live a life on this earth and Satan cannot touch.
ഇതാവേ കർത്താവേ, എനിക്ക് പിശാചിന് എന്നെ തൊടുവാൻ കഴിയാത്ത വണ്ണമുള്ള ഒരു ജീവിതം താഴ്മയിൽ ഉള്ള മതിലിനുള്ളിൽ എനിക്ക് ജീവിക്കണം. ഞാൻ ഒരിക്കലും കോപപ്പെടാത്ത ഒരു ജീവിതം, ഒരു വ്യക്തിയോടും എനിക്ക് അസൂയ തോന്നാത്ത ഒരു ജീവിതം.
I will never be offended with anything.
ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ ഒരു കാര്യത്തിനും മുറിപ്പെടാത്ത ഒരു ജീവിതം.
I'm not expecting anybody to do something for me.
എനിക്ക് വേണ്ടി ആരെങ്കിലും എന്ത് എന്തെങ്കിലും ചെയ്യണമെന്ന് പ്രതീക്ഷ പുലർത്താത്ത ഒരു ജീവിതം.
I'm not expecting anybody to respect me.
എന്നെ ആരെങ്കിലും ബഹുമാനിക്കണം എന്നുള്ള ഒരു ചിന്ത ഇല്ലാത്ത ജീവിതം.
I will not be offended if somebody insults me.
അതുകൊണ്ട് തന്നെ ആരെങ്കിലും എന്നെ നിന്ദിച്ചാൽ എനിക്ക് മുറിപ്പെടുകയില്ല.
I want to be inside that wall.
ആ ഒരു മതിലിനുള്ളിൽ ജീവിക്കുവാനായിട്ടാണ് എനിക്ക് താല്പര്യമുള്ളത്.
You know, like Jesus, they called him Beelzebul. It didn't touch him. He just hit the wall and cut off.
യേശുക്രിസ്തുവിനെ ബെൽസെബൂൽ എന്ന് വിളിച്ചപ്പോൾ അത് യേശുക്രിസ്തുവിനെ തൊട്ടില്ല, ആ മതിലിൽ തട്ടി അങ്ങ് തെറിച്ചു പോയി.
What a wonderful thing is under this wall.
ഈ താഴ്മയുടെ മതിലിനുള്ളിൽ ജീവിക്കുക എന്നുള്ളത് എത്ര അത്ഭുതകരമായ ഒരു കാര്യമാണ്.
Inside that wall, we become the size of a
ആ മതിലിനുള്ളിൽ നാം ഒരു അമീബയെ പോലെ ചെറിയവരാണ്. അങ്ങനെയുള്ളവരുടെ ചുറ്റിന് മാത്രമാണ് ഈ
മതിലുള്ളത്.
ഒട്ടകത്തിന്റെ ചുറ്റും ഇപ്രകാരം ഒരു മതിലില്ല. എന്നാൽ ദൈവത്തിന് മാത്രമാണ് ഈ ഒട്ടകത്തെ ഈ അമീബയുടെ വലിപ്പത്തിലേക്ക് ചെറുതാക്കുവാനായിട്ട് കഴിയുക. അങ്ങനെയെങ്കിൽ നമുക്ക് രക്ഷിക്കുവാനായിട്ട് രക്ഷിക്കപ്പെടുവാൻ
കഴിയും.
പാപത്തിൽ നിന്ന് രക്ഷിക്കപ്പെടുവാൻ
കഴിയും.
കോപത്തിൽ നിന്ന് രക്ഷിക്കപ്പെടുവാൻ
കഴിയും.
നിഗളത്തിൽ നിന്ന് രക്ഷിക്കപ്പെടുവാൻ
കഴിയും.
സ്വാർത്ഥതയിൽ നിന്ന് രക്ഷിക്കപ്പെടുവാൻ
കഴിയും.
മുറിപ്പെടുന്നതിൽ നിന്ന് നമുക്ക് രക്ഷിക്കപ്പെടുവാൻ
കഴിയും.
സ്ത്രീകളെ മോഹിക്കുന്നതിൽ നിന്ന് രക്ഷിക്കപ്പെടുവാൻ
കഴിയും.
പരദൂഷണം പറയുന്നതിൽ നിന്നും പിറുപിറുക്കുന്നതിൽ നിന്നും രക്ഷിക്കപ്പെടുവാൻ കഴിയും.
You want to be saved?
നിങ്ങൾക്ക് രക്ഷിക്കപ്പെടുവാൻ താല്പര്യമുണ്ടോ?
Let God humble you.
നിങ്ങളെ തന്നെ താഴ്ത്തുവാനായിട്ട് ദൈവത്തെ അനുവദിക്കുക.
Let God break you.
നിങ്ങൾ നുറുക്കപ്പെടുവാനായിട്ട് ദൈവത്തെ അനുവദിക്കുക.
Whatever circumstances he may arrange, break you and humble you.
നിങ്ങളെ നുറുക്കുവാനും താഴ്ത്തുവാനും ദൈവം എന്ത് തരത്തിലുള്ള സാഹചര്യം ഉപയോഗിച്ചാലും
accept it.
അത് സന്തോഷത്തോടെ അത് അതിനെ സ്വീകരിക്കുക.
And when God arranges a circumstance to humble you,
നിങ്ങളെ തന്നെ താഴ്ത്തുവാനായിട്ട് ദൈവം ഒരു സാഹചര്യം ഒരുക്കിയാൽ,
He used some brothers to put you down.
ഏതെങ്കിലും ചില സഹോദരന്മാരെ ഉപയോഗിച്ച് നിങ്ങളെ താഴ്ത്തുകയാണെന്ന് ഇരിക്കട്ടെ. നിങ്ങൾ പറയുക, ദൈവത്തിന്റെ സ്തോത്രം.
Now I'll become a little smaller.
ഓ, ഇപ്പോ എനിക്ക് കുറച്ചുകൂടി ചെറുതാകാനുള്ള ഒരു അവസരം ലഭിച്ചല്ലോ.
But
എന്നാൽ
if you immediately go to some other brothers and sisters,
എന്നാൽ നിങ്ങൾ ഉടനെ പോയി മറ്റു ചില സഹോദരി സഹോദരന്മാരെ കണ്ട്,
Brother, you know what this person did to me?
സഹോദര സഹോദരന് അറിയാമോ ഈ ആൾ എനിക്ക് എനിക്കെതിരെ ചെയ്തത് എന്തൊക്കെയാണെന്ന് അറിയാമോ?
He said this and he did this.
അദ്ദേഹം ഇങ്ങനെ പറഞ്ഞു, ഇങ്ങനെ ചെയ്തു.
And you defend yourself.
അങ്ങനെ നിങ്ങളെ തന്നെ ന്യായീകരിക്കുന്നു. അപ്പോ ഉള്ള വലിപ്പത്തിൽ നിന്ന് ഒട്ടകത്തിന് ഇപ്പോ ഇരട്ടി വലിപ്പമായി മാറും.
God tried to reduce you, but you became bigger.
ദൈവം നിങ്ങളെ ചെറുതാക്കാനാണ് ശ്രമിച്ചത്, പക്ഷേ നിങ്ങൾ ഇരട്ടി വലുപ്പത്തിലേക്ക് വലുതായി പോയി.
Because you went to man for sympathy.
കാരണം നിങ്ങൾ സഹതാപത്തിന് വേണ്ടി മനുഷ്യരുടെ അടുക്കലേക്കാണ് നിങ്ങൾ പോയത്.
You ever go to human beings for sympathy when God is trying to break you through some circumstance?
ഏതെങ്കിലും ചില സാഹചര്യങ്ങളിലൂടെ നിങ്ങളെ നുറുക്കുവാനായിട്ട് ദൈവം ശ്രമിക്കുമ്പോൾ മനുഷ്യരുടെ അടുക്കലേക്ക് സഹതാപത്തിനായിട്ട് നിങ്ങൾ പോവുകയാണോ ചെയ്യുന്നത്? നിങ്ങൾ അപ്രകാരം എപ്പോഴെങ്കിലും പോയിട്ടുണ്ടോ?
That's why you don't get grace from God to overcome sin.
അതുകൊണ്ടാണ് പാപത്തെ ജയിക്കാനുള്ള കൃപ ദൈവത്തിൽ നിന്ന് നിങ്ങൾക്ക് ലഭിക്കാത്തത്.
Because whenever God tries to humble you, you become proud.
ദൈവം നിങ്ങളെ താഴ്ത്തുവാനായിട്ട് ശ്രമിക്കുമ്പോഴൊക്കെ നിങ്ങൾ വലിപ്പമുള്ളവരായി നിഗളിയായി മാറുകയാണ്.
I like this beautiful verse in Isaiah 53.
യെശയ്യാവ് 53-ാം അധ്യായത്തിലുള്ള ഈ മനോഹരമായ വാക്യം എനിക്ക് ഇഷ്ടമാണ്.
Verse 7, the last part.
ഏഴാം വാക്യത്തിന്റെ അവസാന ഭാഗം.
Like a sheep that is silent before its shearers.
രോമം കത്തിരിക്കുന്നവരുടെ മുമ്പാകെ മിണ്ടാതെ ഇരിക്കുന്ന ആടിനെ പോലെ.
Think about it again.
വീണ്ടും അതിനെ കുറിച്ച് ചിന്തിക്കുക. രോമം കത്തിരിക്കുന്നവരുടെ മുമ്പാകെ മിണ്ടാതെ ഇരിക്കുന്ന ആടിനെ പോലെ. തനിക്ക് ആടിന് ആടിന്റേതായ അതിന് ചുറ്റിനുമുള്ള രോമമുണ്ട്. ഇവിടെ ഇതാ അവനെ കൊല്ലുവാനായിട്ട് കൊണ്ട് രോമം കത്തിരിക്കുന്ന ഒരാള് വന്നിട്ട് ഈ രോമം കത്തിരിക്കുന്ന ആള് വന്ന് അവന്റെ ഈ രോമം മുഴുവൻ പറിച്ച്
പറിച്ചെടുക്കുകയാണ്.
അവന്റെ രോമം മുഴുവൻ പറിച്ച് പറിച്ച് അവനെ വൃത്തിഹീനമായി ഒരു നഗ്നെ പോലെ ആ ആടിനെ നിർത്തുന്നു. അതിന്റെ ചുറ്റിനും ഈ രോമങ്ങൾ നിറഞ്ഞു നിൽക്കുന്ന സമയത്ത് ആടിനെ കാണുവാൻ എത്ര മനോഹരമാണ്. എന്നാൽ അതിന്റെ രോമം മുഴുവൻ പറിച്ചെടുത്ത് കഴിയുമ്പോൾ അത് വളരെ വൃത്തികെട്ട എന്ത് തോലുമായി നിൽക്കുന്നു.
When people do things to you to take away, to make you look bad in the eyes of others,
മറ്റുള്ളവരുടെ മുമ്പിൽ നിങ്ങൾ മോശക്കാരനെ പോലെ വൃത്തിഹീനനായി തോന്നുന്നവണ്ണം ആളുകൾ നിങ്ങളിൽ നിന്ന് ചില കാര്യങ്ങൾ എടുത്തു മാറ്റുമ്പോൾ, നിങ്ങൾക്ക് യേശുവിനെ അനുഗമിച്ച് ആ സമയത്ത് നിങ്ങൾക്ക് നിശബ്ദനായി മിണ്ടാതിരിക്കുവാനായിട്ട് കഴിയുമോ? മൂന്ന് പ്രാവശ്യം ആ വാക്യത്തിൽ അവിടെ പറയുന്നു. ഏഴാം വാക്യത്തിൽ അവിടെ വീണ്ടും വീണ്ടും പറയുന്നു. അവൻ വായെ തുറക്കാതെ ഇരുന്നു. അവൻ മിണ്ടാതെ ഇരുന്നു.
Did not open his mouth.
വായെ തുറക്കാതെ ഇരുന്നു.
You notice that?
നിങ്ങൾ ശ്രദ്ധിച്ചോ?
മൂന്ന്
പ്രാവശ്യം.
Let them shear me.
അവൻ എന്റെ രോമം പറിച്ചെടുത്തോട്ടെ.
Let them take away my reputation.
എന്റെ മാനത്തെ അവൻ എടുത്തു മാറ്റിക്കോട്ടെ.
This has happened to me so many times.
എന്റെ ജീവിതത്തിൽ ഇത് പലപ്പോഴും സംഭവിച്ചിട്ടുള്ള ഒരു കാര്യമാണ്.
Not only personally,
വ്യക്തിപരമായി മാത്രമല്ല.
People have known that Paul's articles against me in Pentecostal magazines in Kerala.
കേരളത്തിലുള്ള പല പെന്തിക്കോസ് മാസികകളിലും എനിക്കെതിരെ തെറ്റായ പല ലേഖനങ്ങളും ആളുകൾ എഴുതി പരത്തിയിട്ടുണ്ട്.
Brethren magazines.
പെന്തിക്കോസ് മാസികൾ മാത്രമല്ല ബ്രദറൻ മാസികകളിലും എഴുതിയിട്ടുണ്ട്.
Brethren usually hate the Pentecostals, Pentecostals hate the brethren.
ബ്രദറൻകാർക്ക് പെന്തിക്കോസുകാരോട് ഇഷ്ടമല്ല. പെന്തിക്കോസ്തുകാർക്ക് ബ്രദറന്മാരോടും ഇഷ്ടമല്ല. പക്ഷെ അവർക്ക് രണ്ടുപേർക്കും ഒന്നിച്ച് അവർക്ക് എന്നോട് വിരോധമാണ്. ഞാൻ പറയും, പ്രൈസ് ദൈവത്തിന്റെ സ്തോത്രം. പെന്തിക്കോസ്തുകാർ ഈ വശത്ത് നിന്ന് രോമം പറിക്കട്ടെ, ബ്രദറന്മാർ മറ്റേ വശത്ത് നിന്ന് രോമം പറിക്കട്ടെ.
makes me smaller and smaller and smaller, it makes me like an amoeba.
ദൈവം എന്നെ ചെറുതാക്കി ചെറുതാക്കി അമീബയെ പോലെ ചെറുതാക്കും.
I can run from the amoeba's eye.
എനിക്ക് ആ സൂചിക്കുഴയിലൂടെ എനിക്ക് ഓടിപ്പോകാനായിട്ട് കഴിയും.
The narrow gate is a needle's eye.
ഈ ഇടുക്കമുള്ള വാതിൽ അത് ഈ സൂചിക്കുഴയാണ്.
And Jesus spoke about the narrow gate, how wide did you think it was?
ഇടുക്കമുള്ള വാതിലിനെ കുറിച്ച് പറഞ്ഞപ്പോൾ അത് എത്ര എത്ര വലുപ്പം ഉണ്ടായിരുന്നു എന്നാണ് നിങ്ങൾ
ചിന്തിക്കുന്നത്.
നിങ്ങളുടെ മനസ്സിൽ ഈ ഇടുക്കമുള്ള വാതിലിനെ കുറിച്ച് നിങ്ങളുടെ മനസ്സിൽ ഒരു ചിത്രമുണ്ടോ? ഒരു ഒരു വ്യക്തിക്ക് നടന്നു പോകാൻ കഴിയുന്ന അത്രയും വലുപ്പം ഉണ്ട് എന്നാണോ നിങ്ങൾ ചിന്തിക്കുന്നത്? അങ്ങനെയല്ല, അത് അത്രയും വലുപ്പമില്ല, അത് സൂചിക്കുഴയുടെ അത്രമേ അത്ര മാത്രമേ ഉള്ളൂ.
And the narrow way,
ഇടുക്കുമുള്ള വഴിയോ,
as thin as a needle's eye,
ആ ഇടുക്കുമുള്ള വഴിയും ഈ സൂചിക്കുഴ പോലെ തന്നെ അത്ര മാത്രം ഇടുക്കമുള്ളതാണ്.
How can you walk on it?
നിങ്ങൾക്ക് എങ്ങനെയാണ് അതിലൂടെ നടക്കുവാനായിട്ട് കഴിയുക? നിങ്ങൾക്ക് എങ്ങനെയാണ് ഈ വടം കെട്ടി അതിന്റെ മുകളിലൂടെ നടക്കുന്ന ആളുകളെ കുറിച്ച് ചിന്തിക്കുക, എങ്ങനെയാണ് അങ്ങനെ നടക്കുവാൻ കഴിയുക? ഒരു അമീബയ്ക്ക് ആ അതിലൂടെ ഓടിപ്പോകാനായിട്ട് കഴിയും, ഒരു ഒരു പ്രയാസവുമില്ല. അതാണ് പ്രിയമുള്ളവരെ രഹസ്യം.
The way to life is narrow.
ജീവങ്ങളിലേക്കുള്ള വഴി അത് ഇടുക്കമുള്ളതാണ്.
Those who are small in their own eyes can go very fast along that way.
തങ്ങളുടെ ദൃഷ്ടിയിൽ തന്നെ ചെറുതായിരിക്കുന്ന ആളുകൾക്ക് വളരെ വേഗത്തിൽ ആ വഴിയിലൂടെ ഓടിപ്പോകാൻ കഴിയും.
David once said,
ദാവീദ് ഒരിക്കൽ ഇപ്രകാരം പറഞ്ഞു,
Lord, I will not exercise myself in things that are too big for me.
ദൈവമേ, വലിയ കാര്യങ്ങളിൽ എന്നെ സമ്മതിക്കാത്തവ വലിയ കാര്യങ്ങളിൽ ഞാൻ
there are so many things
കടന്നുവരില്ല.
Psalm 131
അവിടെ 131 ആം സങ്കീർത്തനം ശ്രദ്ധിക്കുക.
Oh Lord, my heart is not proud. യഹോവേ,
എന്റെ ഹൃദയം ഗർവിച്ചിരിക്കുന്നില്ല, ഞാൻ നിഗളിച്ച് നടക്കുന്നുമില്ല.
I will not involve myself in great matters or things too difficult for me.
എന്റെ ബുദ്ധിക്ക് എത്താത്ത വൻ കാര്യങ്ങളിലും അത്ഭുത വിഷയങ്ങളിലും ഞാൻ ഇടപെടുന്നതുമില്ല.
I want to give you one little advice, my brothers and sisters.
എന്റെ പ്രിയ സഹോദരന്മാരെ സഹോദരിമാരെ, ഞാൻ നിങ്ങൾക്ക് ഈ ഒരു ചെറിയ ഉപദേശം ഞാൻ നിങ്ങൾക്ക് നൽകട്ടെ.
There are many matters in churches which are too big for you.
നിങ്ങൾക്ക് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം വലിപ്പമുള്ള വൻ കാര്യങ്ങളായ പല കാര്യങ്ങളും സഭയിൽ നടക്കാറുണ്ട്.
In many churches,
പല സഭകളിലും.
You involve yourself in them.
ഇങ്ങനെയുള്ള വൻ കാര്യങ്ങളിൽ നിങ്ങൾ ഇടപെടാറുണ്ടോ?
Then you will become a bigger and bigger man.
അങ്ങനെ നിങ്ങൾ ഈ വൻകാര്യങ്ങളിൽ ഇടപെട്ടാൽ നിങ്ങൾ വീണ്ടും വലിപ്പം കൂടിക്കൂടി വരും ഈ ഒട്ടകത്തിൽ.
It does not even concern you.
അത് നിങ്ങളെ സംബന്ധിക്കുന്ന കാര്യമേ അല്ല.
You want to have an opinion in something that doesn't even concern you.
നിങ്ങളെ സംബന്ധിക്കാത്ത ഒരു കാര്യത്തിൽ നിങ്ങൾക്ക് ഒരു അഭിപ്രായം പറയുവാൻ താല്പര്യമുണ്ട്.
Because you are so big.
കാരണം നിങ്ങൾ വലിയ ഒരാളാണ്.
David was a man after God's own heart.
ദൈവത്തിന്റെ ഹൃദയപ്രകാരമുള്ള മനുഷ്യനായിരുന്നു ദാവീദ്.
Anointed when he was a young man.
ചെറുപ്പക്കാരനായിരിക്കുമ്പോൾ ദൈവത്താൽ അഭിഷേകം ചെയ്യപ്പെട്ടവൻ.
But he says,
പറയുന്നത് ശ്രദ്ധിക്കുക,
some things are too difficult for me. I will not get involved in that.
എന്നെ സംബന്ധിച്ചിടത്തോളം ചില കാര്യങ്ങൾ അത് അത്ഭുത വിഷയങ്ങളാണ്, എനിക്ക് ബുദ്ധിക്കത്താത്ത കാര്യങ്ങളാണ്, ഞാൻ അതിൽ ഇടപെടുന്നില്ല.
Please remember that verse all your life.
നിങ്ങളുടെ ജീവിതകാലം മുഴുവൻ ഈ വാക്യം നിങ്ങൾ ഓർക്കുക.
Say to yourself,
നിങ്ങളോട് തന്നെ പറയുക,
Lord,
ദൈവമേ,
I will never involve myself in things which don't concern me.
കർത്താവേ, എന്നെ സംബന്ധിക്കാത്ത കാര്യങ്ങളിൽ ഞാൻ ഇടപെടുകയില്ല.
I mean, handling the things that concern me itself is so difficult.
എന്നെ സംബന്ധിച്ചുള്ള കാര്യങ്ങളിൽ ക്രമപ്പെടുത്തുന്നത് തന്നെ വലിയ പ്രയാസമുള്ള കാര്യമാണ്.
Overcoming my anger is so difficult.
എന്റെ കോപത്തിൽ നിന്ന് ഞാൻ ജയിക്കുക എന്നുള്ളത് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്.
Overcoming this gossiping habit is so difficult.
ഈ പരദൂഷണം പറയുന്ന ഈ സ്വഭാവത്തിൽ നിന്നും പുറത്തു വരുന്നത് പ്രയാസമുള്ള കാര്യമാണ്.
Giving thanks and everything is so difficult.
എല്ലാ കാര്യങ്ങളിലും ദൈവത്തിന് നന്ദി പറയണം എന്നുള്ളത് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്.
Overcoming grumbling and complaining is so difficult.
മുറുമുറുക്കുന്നതും കംപ്ലൈന്റ് പറയുന്നതും ഒക്കെ ജയിക്കുന്നത് ബുദ്ധിമുട്ടുള്ള
കാര്യമാണ്.
കർത്താവെ, എന്നെ കുറിച്ച് തന്നെ ഉള്ള ഇങ്ങനെയുള്ള പല കാര്യങ്ങളിലും ഞാൻ പോരാടേണ്ടിയിരിക്കുന്നു. എന്നെ സംബന്ധിക്കാതെ ഈ കാര്യങ്ങളിലൊക്കെ പോയി ഞാൻ എന്തിനാ തലയിടുന്നത്?
I've already a big camel. Why should I make myself even bigger?
ഞാൻ ഇപ്പൊ തന്നെ ഒരു വലിയ ഒട്ടകമാണ്, ഞാൻ എന്തിനാ എന്നെ വീണ്ടും വലുതാക്കുന്നത്?
God, from now on,
കർത്താവേ ഇന്നു മുതൽ,
I'm not going to involve myself in things that don't concern me.
കർത്താവേ എനിക്ക് എന്നെ സംബന്ധിക്കാത്ത കാര്യങ്ങളിൽ ഞാൻ ഇനി മുതൽ പോയി ഇടപെടുന്നില്ല.
I have been an elder for 37 years.
കഴിഞ്ഞ 37 വർഷമായി ഞാനൊരു മൂപ്പനായി ഇരിക്കുന്ന ആളാണ്. എനിക്ക് ഉത്തരവാദിത്തമുള്ള ഏകദേശം 50
സഭകളുണ്ട്.
ഞാനതൊരു നിഗളത്തിൽ പറയുകയല്ല, ഞാൻ പറയുന്നത് ഈ 50 സഭകളുടെ ഏറ്റവും മുഖ്യ കക്കൂസ് കഴുകുന്ന ആളെ ഞാനാണ് എന്നാണ് ഞാൻ പറയുന്നത്. അതാണ് എന്റെ സ്ഥാനം. നിങ്ങൾക്കറിയാമോ, ആളുകൾ പോയി അവിടെ എന്തെങ്കിലും ഒക്കെ പ്രശ്നങ്ങൾ ഉണ്ടാക്കും, വൃത്തികേടാക്കും, ഞാനാണ് അത് പോയി ശുദ്ധിയാക്കട്ടെ.
സ്പിരിച്വൽ മെസ്,
ആത്മീയമായിട്ടുള്ള ഇപ്രകാരമുള്ള വൃത്തിഹീനമായ അവസ്ഥകൾ, എന്നാൽ അത് വെറും കക്കൂസ് കഴുകുന്ന പോലെ തന്നെയാണ്. ഈ കക്കൂസ് കഴുകാനായിട്ട് ആരാ ഉള്ളത്? അവര് ഈ ഏറ്റവും മുഖ്യ കക്കൂസ് കഴുകുന്ന ആൾക്ക് അവര് കത്തെഴുതും, ഇത് വന്നൊന്ന് വൃത്തിയാക്കണേ, സഹായിക്കണേ. കഴിഞ്ഞ 37 വർഷമായിട്ട് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യം ഇതാണ്. ഞാൻ യേശു ക്രിസ്തുവിനെ സ്നേഹിച്ചില്ലായിരുന്നെങ്കിൽ ഞാൻ ഇത്
ചെയ്യുകയില്ലായിരുന്നു.
കർത്താവിനോട് പറയും, കർത്താവേ ഇത് അങ്ങയുടെ വീടാണ്, അങ്ങയുടെ വീട്ടില് കക്കൂസ് എന്റെ ജീവിതത്തിന്റെ അന്ത്യം വരെ കഴുകാൻ ഞാൻ
തയ്യാറാണ്.
കർത്താവേ അത് ചെയ്യുന്നത് ഞാൻ ശമ്പളത്തിന് വേണ്ടിയല്ല, ഞാൻ ഒരിക്കലും അതിനൊന്നും പ്രതീക്ഷിക്കുന്നില്ല. യേശു ക്രിസ്തു എനിക്ക് വേണ്ടി ചെയ്ത കാര്യങ്ങൾക്ക് എണ്ണമില്ലാത്ത കാര്യങ്ങൾ കർത്താവ് എനിക്ക് വേണ്ടി ചെയ്യും.
I spent 1000 years cleaning the toilets in his house. I will not be able to repay what he did for me.
അവന്റെ ഭവനത്തിലെ കക്കൂസ് 1000 വർഷം ഞാൻ ശുദ്ധിയാക്കിക്കൊണ്ടിരുന്നാലും അവൻ എനിക്ക് ചെയ്ത കാര്യങ്ങൾക്ക് വേണ്ടി ഉള്ള ഒരു പ്രത്യേക ഉത്തരമാകുകയും.
I'll tell you, I found it very difficult sometimes to understand these difficult problems.
ഈ ബുദ്ധിമുട്ടുള്ള കാര്യങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി എനിക്ക് പ്രയാസമായിരുന്നു എന്നുള്ളത് ഞാൻ സമ്മതിക്കും.
All the wisdom I have in 50 years I find it difficult.
എനിക്ക് കഴിഞ്ഞ 50 വർഷമായിട്ട് എനിക്കുള്ള ഈ അനുഭവത്തിൽ നിന്നും ഇപ്പോഴും എനിക്ക് ഇത് പ്രയാസമുള്ള കാര്യമാണ്. എനിക്ക് മറ്റ് പല സ്ഥലങ്ങളിലുമുള്ള എന്റെ അനുഭവത്തിൽ നിന്നും ഈ കാര്യങ്ങൾ വൃത്തിയാക്കുന്നത് എനിക്ക് ഇപ്പോഴും പ്രയാസമായിട്ട് തന്നെ തോന്നുന്നു.
So I'm surprised when some people have got no experience begin to give their opinions.
എന്നാൽ ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ ഒട്ടും അനുഭവമില്ലാത്ത ആളുകൾ അവരുടെ അഭിപ്രായം പറയുമ്പോൾ എനിക്ക് അത്ഭുതം
തോന്നാറുണ്ട്.
മനുഷ്യ സ്വഭാവം അങ്ങനെയുള്ളതാണ്.
We have big thoughts about ourselves. We think we can give an opinion on everything to everybody.
നമുക്ക് നമ്മെ കുറിച്ച് തന്നെ വലിയ ചിന്തകളാണ് ഉള്ളത്. നമുക്ക് എല്ലാവരോടും എല്ലാ കാര്യങ്ങളിലും ഒരു അഭിപ്രായം പറയാമെന്നാണ് നാം നമ്മെ കുറിച്ച് തന്നെ ചിന്തിക്കുന്നത്.
We complicate the situation and create more dirty the toilet even more in Jesus' house.
കൂടുതൽ കാര്യങ്ങളെ പ്രയാസമുള്ളതാക്കി യേശു ക്രിസ്തുവിന്റെ ഭവനത്തിലെ ആ കക്കൂസുകളൊക്കെ വീണ്ടും കൂടുതൽ വൃത്തിഹീനമാക്കുകയാണ്.
Are you making the toilets dirtier in the house of Jesus?
യേശു ക്രിസ്തുവിന്റെ ഭവനത്തിലെ ഈ കക്കൂസുകളെ നിങ്ങൾ കൂടുതൽ വൃത്തിഹീനം വൃത്തികേടാക്കുകയാണോ
ചെയ്യുന്നത്?
അതോ നിങ്ങൾ അതിനെ എങ്ങനെയെങ്കിലും അതിനെ ശുദ്ധിയാക്കുവാൻ നിങ്ങൾ സഹായിക്കുകയാണോ ചെയ്യുന്നത്? തങ്ങളുടെ വാക്കുകളാൽ തങ്ങളുടെ അഭിപ്രായങ്ങളാൽ അനേകർ കാര്യങ്ങൾ കൂടുതൽ പ്രശ്നം കൂടുതൽ വഷളാക്കുകയാണ്. വലിപ്പമുള്ള ഒട്ടകങ്ങൾ മാത്രമാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നത്. ചെറിയ അമീബയ്ക്ക് ഒരു അഭിപ്രായവുമില്ല. അമീബ പറയുന്നത് എനിക്ക് എന്റെ കാര്യം തന്നെ ചെയ്യുവാനായിട്ടുണ്ട്, ഞാൻ ഈ വലിയ കാര്യങ്ങളിൽ ഞാൻ ഇടപെടുന്നില്ല. അവരങ്ങനെ അങ്ങനെയുള്ള സുരക്ഷിത സ്ഥലത്താണ് അവരുള്ളത്. അങ്ങനെയുള്ള അമീബയ്ക്ക് ചുറ്റും താഴ്മയുടെ ഒരു മതിലുണ്ട്. പിശാചെറിയുന്ന ഓരോ കാര്യങ്ങളും അവരെ തൊടുവാൻ കഴിയുകയില്ല.
I want to encourage all of you to build that wall around you.
നിങ്ങൾക്ക് ചുറ്റിനും ഇങ്ങനെയുള്ള താഴ്മയുടെ ഒരു മതിൽ പണിയുവാനായിട്ട് ഞാൻ നിങ്ങളെ എല്ലാവരെയും
ഉത്സാഹിപ്പിക്കും.
താഴ്മയുടെ ഓരോ ചെറിയ കട്ടകൾ എടുത്തു വെച്ചുകൊണ്ട് നിങ്ങൾ ആ താഴ്മയുടെ മതിലുകൾ പണിയുക. നിങ്ങളുടെ കണ്ണിൽ നിങ്ങൾ ചെറുതായി 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 പോകുന്നവരെ.
അവിടെ
എല്ലാവരും ആ വൃത്തിഹീനമായ റോഡിലൂടെ നടന്ന കാലിൽ പൊടിയുമായിട്ടാണ് അവിടെ വന്നത്. കർത്താവ് ഒരു തുവർത്തും ബക്കറ്റിൽ വെള്ളവുമായിട്ട് അവിടെ വന്നു.
There was a bucket of water and a towel at the door.
അവിടെ ഒരു ബക്കറ്റും ബക്കറ്റിൽ വെള്ളവും തുവർത്തും അവിടെ
ഉണ്ടായിരുന്നു.
ശിഷ്യന്മാരൊക്കെ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്, ആരാണ് ഈ കാലം തുടയ്ക്കാൻ
പോകുന്നത്?
പറയും, ഞാന് ചാർട്ടേഡ് അക്കൗണ്ടന്റാണ്, ഞാൻ ഇതൊന്നും ചെയ്യുകയില്ല. പത്രോസ് പറയും, ഞാനാണ് ഇവിടുത്തെ നേതാവ്, ഞാൻ ഈ കാര്യങ്ങളൊന്നും ചെയ്യുകയില്ല. യോഹന്നാൻ പറയും, ഞാൻ മഹാപുരോഹിതന്റെ ഒരു ബന്ധുവാണ്, ഞാൻ ഈ കാര്യങ്ങൾ എനിക്ക് ചെയ്യുവാൻ കഴിയുകയില്ല. യൂദാസ് ഇസ്കരിയോത്ത് പറയും, ഞാൻ വളരെ ബിരുദാനന്തര ബിരുദമുള്ളവനാണ്, എനിക്കിതൊന്നും ചെയ്യാൻ ഒക്കുകയില്ല.
ഇവിടെ
എല്ലാവരും വലിയ ആളുകളാണ്. ചുറ്റും നോക്കിയിട്ട് പറയുന്നു, ഇവിടെ ആരുമല്ലാത്തവൻ ഞാൻ മാത്രമാണ്, അപ്പൊ ഞാൻ തന്നെ ഈ കാര്യം
ചെയ്തോളാം.
ആ ബക്കറ്റും ആ തുവർത്തും എടുത്ത് എല്ലാവരുടെയും കാല് കഴുകി. നിങ്ങൾ അവിടെ ഉണ്ടായിരുന്നെങ്കിൽ നിങ്ങൾ അപ്രകാരം ചെയ്യുമായിരുന്നു? അവരെല്ലാവരും അന്യോന്യം അവര് വാദിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു, ഇവിടെ വലിയവൻ ആരാണ്, ഇവിടെ ഏറ്റവും വലിയ മൂത്ത സഹോദരനായി ഇരിക്കാൻ പോകുന്നത് ആരാണ്? അപ്പോസ്തലനല്ല, ഏറ്റവും മുതിർന്ന അപ്പോസ്തലൻ ആരാണ്? അവരുടെ സംസാരം അതായിരുന്നു.
Jesus was thinking, how can I save people from their sin?
യേശു ക്രിസ്തു ചിന്തിച്ചതു, അവരുടെ പാപങ്ങളിൽ നിന്ന് എങ്ങനെയാണ് അവരെ രക്ഷിക്കുവാനായിട്ട് കഴിയുക.
That was the only thing in his mind.
യേശു ക്രിസ്തുവിന്റെ ഹൃദയത്തിൽ അത് മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്.
I have to go to the cross, I'll go.
ഞാൻ ക്രൂശിലേക്ക് പോകണമോ, ഞാൻ പോകാം.
You know, so many people say, we are filled with the Holy Spirit, we speak in tongues.
അനേകർ പറയാറുണ്ട്, ഞങ്ങൾ അന്യഭാഷയിൽ സംസാരിക്കുന്നു, ഞങ്ങൾ പരിശുദ്ധാത്മാവ് നിറമുള്ളവരാണ്.
I also speak in tongues. I've been speaking in tongues for 30 years.
ഞാനും കഴിഞ്ഞ 38 വർഷമായി അന്യഭാഷയിൽ സംസാരിക്കുന്ന ആളാണ്.
When I talk to God,
ഞാൻ ദൈവത്തോട് സംസാരിക്കുമ്പോൾ ഞാൻ അന്യഭാഷയിൽ സംസാരിക്കാറുണ്ട്.
But that's not the biggest thing in my life.
എന്നാൽ എന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ കാര്യം അതല്ല.
To me, the biggest thing is that the Holy Spirit has given me the Spirit of Jesus Christ.
എന്നെ സംബന്ധിച്ചോളം ഏറ്റവും വലിയ കാര്യം യേശുക്രിസ്തുവിന്റെ ആത്മാവ്, അത് ദൈവം എനിക്ക്
നൽകിയിരിക്കുന്നു.
എന്നെ വെറുക്കുന്നവരെ സ്നേഹിക്കുവാനായിട്ട് എനിക്ക് കഴിയും.
I can humble myself very easily.
വളരെ പെട്ടെന്ന് തന്നെ എന്നെ താഴ്ത്തുവാനായിട്ട് എനിക്ക് കഴിയും.
I can keep myself pure.
എനിക്ക് എന്നെ തന്നെ ശുദ്ധിയായി സൂക്ഷിക്കുവാൻ കഴിയും.
In a world of temptation.
പരീക്ഷകൾ നിറഞ്ഞ ഈ ലോകത്തിൽ.
That's what the Holy Spirit.
പരിശുദ്ധാത്മാവ് എനിക്ക് വേണ്ടി ചെയ്യുന്നത് ഈ കാര്യമാണ്. അത് ഞാൻ ചെയ്ത കാര്യമല്ല, എനിക്ക് വേണ്ടി മറ്റൊരാൾ ചെയ്ത
കാര്യമാണ്.
ഒരു ആർക്കിടെക്ടോ അല്ലെങ്കിൽ ഒരു കോൺട്രാക്ടറോ എനിക്ക് വേണ്ടി ഒരു വലിയ വീട് ഉണ്ടാക്കിയാൽ ഞാൻ പറയും, ഇത് എന്റെ വീടാണ്, പക്ഷെ ഞാനല്ല ഈ വീട് ഉണ്ടാക്കിയത്, മറ്റൊരു വ്യക്തിയാണ് അത് ചെയ്തത്. എന്റെ ജീവിതത്തെ കുറിച്ച് ഞാൻ അപ്രകാരമാണ്
പറയുന്നത്,
എനിക്ക് അറിയാം.
പക്ഷേ
എന്റെ ജീവിതത്തിലെ ഈ പണി ചെയ്തത് അത് മറ്റൊരു വ്യക്തിയാണ്. അതുകൊണ്ട് പരിശുദ്ധാത്മാവ് എന്നിൽ ചെയ്ത ഈ കാര്യങ്ങൾക്ക് വേണ്ടിയുള്ള അതിന്റെ പ്രശംസ ഞാൻ എടുക്കുവാൻ താല്പര്യപ്പെടുന്നില്ല.
So when Peter's head became so big,
അങ്ങനെ ഈ പത്രോസിന്റെ തല വലുതായപ്പോൾ,
then Jesus, then he began to see, but it says, when the Lord gave him authority, verse 19,
അവിടെ 19-ാം അധ്യായ വാക്യത്തിൽ അവന് 19-ാം വാക്യത്തിൽ അവൻ ഇപ്രകാരം അധികാരം കൊടുത്തു, അവന്റെ തല വീണ്ടും വലുതായി കഴിഞ്ഞപ്പോൾ അവന്റെ കണ്ണുകളിൽ അവൻ വളരെ വലിപ്പമുള്ളവനായി തീർന്നു. അവൻ എന്താണ് ചെയ്തതെന്ന് അറിയാമോ?
22-ാം
വാക്യം,
He began to rebuke Jesus.
അവൻ യേശുക്രിസ്തുവിനെ പോയി ശാസിക്കുവാനായിട്ട് തുടങ്ങി.
Can you believe that?
നിങ്ങൾക്ക് അത് വിശ്വസിക്കുവാനായിട്ട് കഴിയുമോ?
Somebody rebuking Jesus Christ.
യേശുക്രിസ്തുവിനെ ശാസിക്കുന്ന ഒരുവൻ.
അവിടെ
ഭവിക്കരുത് എന്ന് ശാസിച്ചു തുടങ്ങി എന്നാണ് മലയാളത്തിലൂടെ
എഴുതിയിരിക്കുന്നത്. To rebuke Jesus Christ.
യേശു ക്രിസ്തുവിനെ പോയി ശാസിക്കുവാനായിട്ട് ഉള്ള ധൈര്യം ഒരു മനുഷ്യന് എങ്ങനെയാണ് ലഭിക്കുന്നത്? ഒരു മനുഷ്യന്റെ തല വലുതാകുമ്പോൾ ഇപ്രകാരമാണ്
സംഭവിക്കുന്നത്.
ഏതൊരു ദൈവ മനുഷ്യനെയും പോയി ശാസിക്കുവാനായിട്ട് അവർക്ക് കഴിച്ചു. അവരിപ്പോൾ വലിയ ഒട്ടകമായതുകൊണ്ട് അവർക്ക് അങ്ങനെ ചെയ്യുവാനായിട്ട് കഴിയും.
Jesus did not gently say, Peter, don't do that.
യേശു ക്രിസ്തു വളരെ സൗമ്യനായി പത്രോസിനോട്, പത്രോസേ അങ്ങനെ ചെയ്യല്ലേ എന്നല്ല യേശു ക്രിസ്തു ഇവിടെ പറഞ്ഞത്.
He loved him so much.
അവൻ പത്രോസിനെ വളരെയധികം സ്നേഹിച്ചു.
And said, get behind me, Satan.
അവിടെ ഇതാ 23-ാം വാക്യത്തിൽ അവൻ തിരിഞ്ഞ് പത്രോസിനോട്, സാത്താനെ എന്നെ വിട്ടു പോ.
You know what I see there?
അവിടെ ഞാൻ എന്താണ് കാണുന്നത് നിങ്ങൾക്ക് അറിയാമോ?
I see the tremendous love of Jesus for Jesus.
പത്രോസിനോടുള്ള യേശു ക്രിസ്തുവിന്റെ ഒടുങ്ങാത്ത സ്നേഹമാണ് അവിടെ നാം
കാണുന്നത്.
തന്റെ ജീവിതത്തിൽ ഇത്രയും കഠിനമായ ഒരു ശാസനം മറ്റാർക്കും യേശു
കൊടുത്തിട്ടില്ല.
യേശു എന്താണ് വിളിച്ചത്? സ്നേഹിതായിരുന്നല്ലോ യേശു വിളിക്കേണ്ടത്. ദൈവത്തിന്റെ വഴികൾ നമ്മുടെ വഴികളല്ല. അവനറിയാമായിരുന്നു യൂദാസ് ഇസ്കരിയോത്തവന് ഒരു ശാസന ഏറ്റെടുക്കുവാനുള്ള കഴിവില്ല. ഞാൻ എന്റെ ജീവിതത്തിൽ അത് കണ്ടിട്ടുണ്ട്. ചില സഹോദരന്മാർക്ക് അവർക്ക് ശാസന സ്വീകരിക്കുവാനുള്ള കഴിവില്ല. ഞാൻ അങ്ങനെയുള്ളവരെ ഞാൻ തിരുത്താറില്ല. ഞാൻ അവരെ സ്നേഹിത എന്ന് മാത്രമേ വിളിക്കാറുള്ളൂ. എനിക്ക് അവരെ സഹായിക്കുവാനായിട്ട് കഴിയുന്നില്ല. കാര്യം ഞാനൊരു തിരുത്തൽ നൽകിയ സ്വീകരിക്കുവാനുള്ള മനസ്സില്ല എന്ന് എനിക്ക്. അത് ഇപ്രകാരമാണ്, ഒരു ഡോക്ടർ പറയും, ഈ പ്രായമുള്ള സ്ത്രീയെ നമുക്ക് ഓപ്പറേഷന് വിധേയമാക്കുവാനായിട്ട് കഴിയുകയില്ല, കാരണം അവരുടെ ബ്ലഡ് പ്രഷർ ഇപ്പൊ
കൂടുതലാണ്.
ഞാൻ ഓപ്പറേഷൻ ചെയ്യാം, പക്ഷേ ഈ ബ്ലഡ് പ്രഷർ ഒക്കെ ഒന്ന് താഴ്ന്നിട്ട് മാത്രമേ ഓപ്പറേഷൻ ചെയ്യാൻ കഴിയുള്ളൂ. കാരണം വളരെ നികളിയായിരിക്കുന്ന ഒരു വ്യക്തിയെ അദ്ദേഹത്തെ തിരുത്തുവാനായിട്ട് കഴിയുകയില്ല. അദ്ദേഹം വളരെ
നികളത്തിലാണ്.
വളരെ ഇപ്രകാരം ശക്തിയായി ശാസിക്കുവാനായിട്ട്
കഴിയും.
പത്രോസ് എന്താണ് പറഞ്ഞത് എന്ന്
നിങ്ങൾക്കറിയാമോ?
പത്രോസിനോട് ചോദിച്ചു, നിങ്ങൾക്ക് അറിയാമോ, നിങ്ങൾക്കറിയാമല്ലോ നിനക്കും പോകാൻ, വിട്ടു പോകുവാൻ മനസ്സുണ്ടോ? ഞാൻ എന്നെ സാത്താൻ എന്ന് വിളിക്കുന്നു, നിനക്കും പോകുവാനായിട്ട് മനസ്സുണ്ടോ?
He said in John 6, Lord, to whom shall I go? these are the words of eternal life.
യോഹന്നാൻ ആറാം അധ്യായത്തിൽ പത്രോസ് പറഞ്ഞത് നമുക്ക് ഓർമ്മയുണ്ടല്ലോ, കർത്താവേ ഞാൻ എവിടേക്ക് പോകും, നിത്യജീവന്റെ വഴികൾ അങ്ങയുടെ അടുക്കലാണല്ലോ ഉള്ളത്.
To be called Satan when the words of eternal life.
സാത്താനെ എന്ന് യേശു അവനെ വിളിച്ചപ്പോൾ അതിന്റെ പുറകിൽ നിത്യജീവന്റെ വഴികളെ അവൻ ശ്രവിച്ചു. അവൻ വളരെ ചെറിയവനായിരുന്നു, എന്നാലും അവൻ ഏറ്റവും ചെറിയ ആളായി മാറിയിരുന്നില്ല, വീണ്ടും അവൻ
ചെറുതാകണമായിരുന്നു.
അതുകൊണ്ടാണ് വീണ്ടും അവനെ മൂന്ന് പ്രാവശ്യം തള്ളി പറയുവാനായിട്ട് കർത്താവ് അനുവദിച്ചു.
നീ എന്നെ തള്ളി പറയാതിരിക്കുവാനായിട്ടല്ല
ഞാൻ നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത്.
You will deny.
നീ എന്നെ തള്ളി പറയും.
You will fail.
നീ അവിടെ പരാജയപ്പെടും. നീ മൂന്ന് പ്രാവശ്യം അവിടെ പരാജയപ്പെടും. നീ എന്നെ തള്ളി
പറയും.
നീ നിന്റെ ജീവിതത്തിന്റെ ഏറ്റവും താഴത്തെ പടിയിലെത്തുമ്പോൾ ഏറ്റവും താഴത്തെ പടിയിലെത്തുമ്പോൾ അപ്പോൾ ഞാൻ നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കും, നിന്റെ വിശ്വാസം പോയിപ്പോകാതിരിക്കുവാനായിട്ട് നിനക്ക് വേണ്ടി നീ അവിടെ ഏറ്റവും താഴത്തെ തട്ടിലെത്തുമ്പോൾ അപ്പോഴും നീ വിശ്വസിക്കുവാൻ കഴിയണം, ഞാൻ നിന്നെ
സ്നേഹിക്കുന്നു.
ഞാൻ എത്രത്തോളം പരാജയപ്പെട്ടാലും അപ്പോഴും എന്റെ പിതാവ് എന്നെ സ്നേഹിക്കുന്നു എന്നുള്ളത് ആണ് വിശ്വാസം. യേശുക്രിസ്തു പറഞ്ഞു, നിന്റെ വിശ്വാസം പോയി പോകാതിരിക്കുന്നതിന് വേണ്ടി ഞാൻ ഇപ്പോ പത്രോസ് ഒരു അമീബയുടെ വലിപ്പത്തിലേക്ക് ചെറിയവനായി
തന്നു.
അതെങ്ങനെയാണ് നമുക്ക് അറിയുവാൻ കഴിയുക? ഒന്നാം അധ്യായത്തിൽ ശ്രദ്ധിക്കുക, മൂന്നാം വാക്യം അവൻ അവന്റെ സുഹൃത്തുക്കളെ വിളിച്ച് അവിടെ അവന്റെ സുഹൃത്തുക്കളായ
അവരെ
വിളിച്ചിട്ട് അവരോട് പറഞ്ഞത്,
I have finished with being an apostle. I'm going back to my fishing.
എനിക്ക് അപ്പോസ്തലനായിട്ടൊക്കെ ഇരുന്നത് മതി, ഞാനിതാ മീൻ പിടിക്കാൻ
പോവുകയാണ്.
ഞാനൊരു അപ്പോസ്തലനായിട്ട് ഞാനൊരു
പരാജയമാണ്,
ഞാനൊരു വലിയ വ്യക്തിയാണ്, വലിയ മനുഷ്യനാണെന്നാണ് ഞാൻ
ചിന്തിച്ചത്.
ഞാനിപ്പോൾ മനസ്സിലാക്കുന്നു ഞാൻ ഒന്നിനും കൊള്ളാത്തവനാണ്. ഞാന് തിരിച്ചു പോയി മീൻ പിടിക്കുകയെങ്കിലും ചെയ്യട്ടെ. എന്നാൽ അവൻ തിരിച്ച് മീൻ പിടിക്കാൻ പോകുമ്പോൾ അവൻ ഒന്നും പിടിക്കുവാൻ കഴിയുന്നില്ല. കർത്താവ് അവരോട് പറയുന്നു, നീ എന്റെ അടുക്കിലേക്ക് മടങ്ങി വരിക. ഇപ്പോഴാണ് എന്റെ അപ്പോസ്തലനായിരിക്കുവാനായിട്ട് നീ
തയ്യാറായിരിക്കുന്നത്.
ഇപ്പോൾ നീ ചെറിയവനായി ചെറിയവനായ ഒരു അമീബയുടെ വലിപ്പത്തോളം നീ ചെറുതായിരിക്കുന്നു.
Now I can use you to bring 3000 people to me on the day of Pentecost.
ഇന്ന് ഇപ്പോൾ ആ പെന്തക്കോസ്ത് നാളിൽ 3000 പേരെ എന്റെ അടുക്കിലേക്ക് കൊണ്ടുവരാനായിട്ട് നിന്നെ
ഉപയോഗിക്കാനായിരിക്കുന്നു.
നീ അങ്ങനെ ചെയ്യുമ്പോൾ
your head will not become big.
നിന്റെ തല അപ്പോൾ ചീർക്കുകയില്ല.
You will still be an amoeba.
അപ്പോഴും നീ ഒരു അമീബയായിട്ട് തുടരും.
Now all the things that have done in your life
നിന്റെ ജീവിതത്തിൽ ചെയ്ത ഈ കാര്യങ്ങൾ എല്ലാത്തിലും കൂടെ നിന്റെ ജീവിതത്തിന് ചുറ്റിനും താഴ്മയുടെ ഒരു മതിൽ ഞാൻ
പണിതിരിക്കുന്നു.
തന്റെ ജനത്തോടുള്ള ദൈവത്തിന്റെ വഴി പ്രകാരമാണ്. കഴിഞ്ഞ 37 വർഷമായിട്ട് അനേക സഹോദരന്മാരോടും അവരുടെ എന്റെ കൂട്ടുമൂപ്പന്മാരായി അവരോടൊപ്പം ഞാൻ കർത്താവിന്റെ വേല ചെയ്തിട്ടുണ്ട്. തങ്ങളുടെ ജീവിതത്തിൽ തങ്ങളെ ചെറിയവരായി 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 താഴ്ത്തിയവർക്ക് അവരുടെ ജീവിതത്തിൽ കാര്യങ്ങളെല്ലാം നന്നായി പോയിട്ടുണ്ട്.
God will make them smaller.
തങ്ങളുടെ ജീവിതത്തിൽ തങ്ങളെ തന്നെ താഴ്ത്തുവാനായിട്ട് ദൈവത്തെ അനുവദിക്കാത്തവർ അവര് വലിയവരായി ഒട്ടകങ്ങളായി
മാറിയിരിക്കും.
അവര് ആ സൂചിക്കുഴിയിൽ അവരെ കുടുങ്ങിക്കിടക്കുന്നു. എനിക്ക് എന്താ ചെയ്യാൻ കഴിയും? എനിക്കൊന്നും ചെയ്യാൻ കഴിയുകയില്ല. ഞാൻ ആരെയും വിധിക്കുന്നില്ല. ദൈവമാണ് അവരെ വിധിക്കുന്നവൻ. എനിക്ക് മാറി നിന്ന് അവരെ ഓർത്ത് ദുഃഖിക്കുവാനേ
കഴിയുകയുള്ളൂ.
ദൈവം അവർക്ക് അനേക അവസരങ്ങളെ നൽകി, തങ്ങളെ തന്നെ താഴ്ത്തുവാനായിട്ട് അനേക അവസരങ്ങളെ നൽകി. അവര് ആ അവസരങ്ങളെ അവര് ഏറ്റെടുത്തില്ല. ഇതാണ് ദൈവം നൽകുന്ന
വാക്യം.
സെഫന്യാവിന്റെ പുസ്തകം 3:3. എവിടെയാണ് നിങ്ങൾക്കറിയാമോ? മീഖ, നഹൂം, ഹബക്കൂക്ക്, സെഫന്യ. പുറകിൽ നിന്ന് വരികയാണെങ്കിൽ സെക്കരിയാവിൽ നിന്ന് പുറകോട്ട് വരുമ്പോൾ
സെഫന്യാണ്.
പഴയ നിയമത്തിന്റെ അവസാന ഭാഗത്ത് നിന്ന് 4-ാമത്തെ പുസ്തകം ഞാനുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പറഞ്ഞതാണ്. സെഫന്യ 3-ാം അധ്യായം
അവിടെ
ഇതാ 11-ാം വാക്യത്തിന്റെ നടുഭാഗത്ത്.
I will remove from your midst your proud, exulting ones, and you will never again be proud on my holy mountain.
ഞാൻ നിന്റെ മധ്യയിൽ നിന്ന് നിന്റെ ഗർഭോല്ലസനത്തെ നീക്കിക്കളയും. നീ എന്റെ വിശുദ്ധ പർവ്വതത്തിൽ നീ ഗർഭിക്കാതിരിക്കുകയും ചെയ്യുന്നു.
But I will leave among you as well humble, lowly people. They will take refuge in the name of the Lord.
12-ാം വാക്യത്തിൽ പറയുന്നു, എന്നാൽ ഞാൻ നിന്റെ നടുവിൽ താഴ്മയും ദാരിദ്ര്യവും ഉള്ള ഒരു ജനത്തെ ശേഷിപ്പിക്കും, അവർ യഹോവയുടെ നാമത്തിൽ ശരണം പ്രാപിക്കും. ഞാൻ അല്ലെങ്കിൽ മറ്റൊരു വാക്കുകളിൽ പറഞ്ഞാൽ ഞാൻ ഈ ഒട്ടകങ്ങളെ മാറ്റിക്കളഞ്ഞ് അമീബകളെ നിങ്ങളുടെ ഇടയിൽ ശേഷിപ്പിക്കും.
And then this remnant in the church, verse 13, will do no wrong and they will tell no lies. There will be no deceitful tongue there.
ഇങ്ങനെയുള്ള ഒരു ശേഷിപ്പ് അവരെ കുറിച്ച് 13-ാം വാക്യത്തിൽ പറയുന്നത്, അവർ നീതികേട് പ്രവർത്തിക്കുകയില്ല, ഭോഷ്ക പറയുകയില്ല, ചതിവുള്ള നാവ് അവരുടെ വായിൽ ഉണ്ടാവുകയില്ല. അവർ മേഞ്ഞു കിടക്കും, ആരും അവരെ ഭയപ്പെടുത്തുകയില്ല.
So shout for joy, O daughter of Zion.
സിയോൻ പുത്രിയെ ഘോഷിച്ച് ആനന്ദിക്കുക.
Shout in triumph, O Israel.
ഇസ്രായേലെ നീ ആർപ്പിടുക.
O church, shout in triumph.
സഭയെ നീ ഘോഷിച്ച് ആനന്ദിക്കുക.
Rejoice and exult with all your heart.
നീ പൂർണ്ണ ഹൃദയത്തോടെ സന്തോഷിച്ച് ഉല്ലസിക്കുക.
The Lord is in your midst.
15-ാം വാക്യത്തിന്റെ മധ്യഭാഗം, ഇസ്രായേലിന്റെ രാജാവായ യഹോവ നിന്റെ മധ്യേ ഇരിക്കുന്നു.
You will fear disaster no more.
ഇനി നീ അനർത്ഥം കാണുകയില്ല.
In that day it will be said to the church, do not be afraid, O Zion. Don't let your hand fall off.
അന്ന് യെരുശലേമിനോട് ദൈവസഭയോട് പറയും, ഭയപ്പെടരുതെന്ന്, സിയോനോട് അധൈര്യപ്പെടരുതെന്ന്.
Because the Lord your God is in the midst of you, verse 17, a victorious warrior.
17-ാം വാക്യം, യഹോവ രക്ഷിക്കുന്ന വീരനായി നിന്റെ മധ്യേ ഇരിക്കുന്നു.
He will look at you and he will exalt you over you with joy.
അവൻ നിന്നിൽ അത്യന്തം സന്തോഷിക്കും.
He will silently plan for you in love.
തന്റെ സ്നേഹത്തിൽ അവൻ മിണ്ടാതിരുന്നുകൊണ്ട് ഘോഷത്തോടെ നിങ്ങൾ ആനന്ദിക്കും.
That is what we want in the church.
ദൈവസഭയിൽ ഈ കാര്യമാണ് നാം ആഗ്രഹിക്കുന്നത്.
I pray that God will build a very strong church in Kozhikode.
ഇവിടെ ഈ കോഴഞ്ചേരിയിൽ വളരെ ശക്തിയുള്ള ഒരു സഭയെ ദൈവം പണിയും എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു.
Full of amoebas.
ഈ സഭയിൽ അമീബകൾ നിറഞ്ഞിരിക്കുന്ന ഒരു സഭ.
And no camels.
ഒട്ടകങ്ങളില്ലാത്ത ഒരു സഭ.
Oh, what a wonderful church that would be.
അങ്ങനെയുള്ള ഒരു സഭ എത്ര അത്ഭുതകരമായ ഒരു സഭയാണ്.
You will all be running along the narrow way without a problem.
നിങ്ങൾ എല്ലാവരും തന്നെ ആ ഇടുങ്ങിയ വഴിയിലൂടെ ഒരു പ്രശ്നവുമില്ലാതെ ഓടിപ്പോകുന്നവരായിരിക്കും.
Don't involve yourself in matters that are too big for you.
നിങ്ങൾക്ക് നിങ്ങളെ സംബന്ധിക്കാത്ത വലിയ കാര്യങ്ങളിൽ നിങ്ങൾ ഇടപെടാതിരിക്കുക.
Seek to look at Jesus and follow him.
യേശുക്രിസ്തുവിനെ നോക്കുക, അവന്റെ കാൽച്ചുവടുകളെ പിൻപറ്റുക.
Paul said, follow me as I follow Christ.
ഞാൻ ക്രിസ്തുവിനെ അനുഗമിക്കുന്നത് പോലെ നിങ്ങൾ എന്നെ അനുഗമിക്കുക എന്നാണ് പൗലോസ് പറഞ്ഞത്.
When I was a young Christian,
ഞാനൊരു ചെറുപ്പക്കാരനായ ക്രിസ്ത്യാനി ആയിരുന്നപ്പോൾ,
I didn't have a spiritual father.
എനിക്ക് ആത്മീയമായ ഒരു ആത്മീയ പിതാവില്ലയോ.
I looked and looked, I couldn't find.
ഞാൻ ചുറ്റിനും നോക്കി, പക്ഷേ എനിക്ക് ആരെയും കാണാൻ
കഴിഞ്ഞില്ല. Like a Timothy with some Paul, but I couldn't find a Paul.
ഏതെങ്കിലും ഒരു പൗലോസിനെ കണ്ട് ആ പൗലോസിന്റെ കീഴിൽ ഒരു തിമത്തിയോസ് ആയിട്ട് ഇരിക്കുവാനായിരുന്നു ഞാൻ പ്ലാൻ
ചെയ്തത്. I had to struggle myself.
അതുകൊണ്ട് പക്ഷേ എനിക്ക് അങ്ങനെയുള്ള പൗലോസുമാരെ കണ്ടെത്താൻ കഴിഞ്ഞില്ല. അതുകൊണ്ട് ഞാൻ തനിയെ പ്രയാസപ്പെടേണ്ടി വന്നു. അപ്പോൾ ദൈവം എന്നോട് പറഞ്ഞു,
If you find anywhere a man who is following me, follow him.
നീ എവിടെയെങ്കിലും ചുറ്റിനും നോക്കുമ്പോൾ എന്നെ പിൻപറ്റുന്ന ആരെങ്കിലും കണ്ടാൽ അദ്ദേഹത്തെ
അനുഗമിക്കുന്നവരുടെയോ
അദ്ദേഹത്തോട് കൂട്ടായ്മ ആചരിക്കും. അങ്ങനെയുള്ള ഒരു വ്യക്തിയെ ഒന്നോ രണ്ടോ ദിവസമാണ് എനിക്ക് കാണുവാനായിട്ട് അവസരം
ലഭിക്കുക.
മറ്റുള്ള സമയങ്ങളിൽ ഞാൻ കർത്താവിനെ
നോക്കും.
നിങ്ങൾക്ക് എല്ലാവർക്കും ആ ഉപദേശം തന്നെ ഞാൻ
നൽകുകയാണ്.
യേശുവിനെ പിൻപറ്റുന്ന ഒരു ദൈവമനുഷ്യനെ നിങ്ങൾ കണ്ടാൽ അദ്ദേഹത്തെ നിങ്ങൾ
അനുഗമിക്കുക.
അങ്ങനെയുള്ള ഒരു മനുഷ്യനെ നിങ്ങൾ കണ്ടെത്തുന്നില്ല എങ്കിൽ നിങ്ങൾ യേശുവിനെ നേരിട്ട് പിൻപറ്റുക. നിങ്ങളെല്ലാവരെയും ദൈവം
അനുഗ്രഹിക്കട്ടെ.
നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് ഒരു നല്ല മാതൃകയായി അവരെ അവർക്ക് പിൻപറ്റുവാൻ തക്കവണ്ണം ഒരു നല്ല മാതൃകയായിരിക്കുവാനായിട്ട് മാതാപിതാക്കളായി നിങ്ങളെ ദൈവം സഹായിക്കട്ടെ.
My greatest joy is that they are following the Lord.
എന്റെ നാല് മക്കൾ അവർ ദൈവത്തെ കർത്താവിനെ പിൻപറ്റുന്നു എന്നുള്ളതാണ് എന്റെ ഹൃദയത്തിലെ ഏറ്റവും വലിയ സന്തോഷം.
Like it says in the epistle of John, chapter 3, epistle verse 4.
യോഹന്നാന്റെ ലേഖനം മൂന്നാം വാക്യത്തിൽ എന്റെ മക്കൾ സത്യത്തിൽ നടക്കുന്നു എന്ന് കേൾക്കുന്നതിനേക്കാൾ വലിയ സന്തോഷം എനിക്കില്ല. നിങ്ങളെ സംബന്ധിച്ചും അത് സത്യമാണ് എന്ന് ഞാൻ ചിന്തിക്കുന്നു.
I have no greater joy.
എനിക്ക് അതിലും വലിയ സന്തോഷമില്ല. എന്റെ മക്കൾ അവർ സത്യത്തിൽ നടക്കുന്നു. നിങ്ങൾക്ക് മക്കളുള്ള നിങ്ങൾ ദൈവത്തോട് നിങ്ങൾ പറയുക, എനിക്ക് ആ സന്തോഷം വേണം. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുക. നമുക്ക് പ്രാർത്ഥിക്കാം. സർവസ്തനായ പിതാവേ,
I pray for these dear brothers and sisters.
കർത്താവേ, ഈ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാർക്കായിട്ട് ഞാൻ പ്രാർത്ഥിക്കുന്നു.
കോഴഞ്ചേരി and Tiruvalla.
കോഴഞ്ചേരിയിലും തിരുവല്ലയിലുമുള്ള ഈ സഹോദരന്മാർക്കും സഹോദരിമാർക്കും വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു.
Build a strong church in both these places.
കർത്താവേ, ഈ രണ്ട് സ്ഥലങ്ങളിലും ശക്തിയുള്ള സഭയെ അങ്ങ് പണിയണമേ.
People who are as small as amoebas.
കർത്താവേ, അമീബയെ പോലെ ചെറുതായവരായിട്ട് അവരെ പണിയണമേ.
Run along the narrow way.
ഇടുക്കമുള്ള വഴിയിലൂടെ ഓടിപ്പോകുന്നവരാക്കി അവരെ മാറ്റണമേ.
Will not exercise themselves in things that don't concern them.
അവരെ സംബന്ധിക്കാത്ത കാര്യങ്ങളിൽ ഇടപെടാത്തവരായി അവരെ സൂക്ഷിക്കണമേ.
But will look at Jesus.
എന്നാൽ യേശുവിനെ നോക്കുന്നവരായി,
Love one another.
അന്യോന്യം സ്നേഹിക്കുന്നവരായി,
Walk in humility.
താഴ്മയിൽ നടക്കുന്നവരായി,
Where the devil can never touch them.
കർത്താവേ, പിശാച് തൊടുവാൻ കഴിയാത്തവണ്ണം അവരെ സൂക്ഷിക്കണമേ.
Make them into one body.
കർത്താവേ, അവരെ ചേർത്ത് ഒരു ശരീരമായിട്ട് അത് പണിയണമേ.
Your name will be glorified.
കർത്താവേ, അങ്ങയുടെ നാമം മഹിമപ്പെടട്ടെ.
Pray in Jesus' name.
യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു.